നിങ്ങൾ ലേവ്യ യാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അല്ല, പഠിച്ചിട്ടുണ്ടോ ലേവ്യ യാഗങ്ങൾ? ആ ലേവ്യ യാഗങ്ങൾ ഞാനൊരു ചില ദിവസങ്ങൾ ആ ക്ലാസ്സുകൾ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പഠനമായിരുന്നു ഈ ലേവ്യ യാഗങ്ങൾ. അതുകൊണ്ട് ആ ലേവ്യ യാഗങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ആ വിഷയത്തിലേക്ക് കടന്നുകൊള്ളാം. നമ്മൾ വചനത്തിലൊരു അനുഗ്രഹിക്കപ്പെട്ട പഠനമാണ് ഈ ലേവ്യ യാഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ഞാൻ ഓർപ്പിച്ചു, അതുപോലെ പഴയ നിയമങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ഒരുപാട് പഠിക്കാനിടയായി. ഈ ലേവ്യ പുസ്തകം ഞാൻ എനിക്ക് തോന്നുന്നു 2.5 വർഷം എടുത്ത് കാണും അതിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഇത് ദൈവത്തിൻ്റെ മഹത്വം വാസ്തവത്തിൽ കാണാനായിട്ട് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിപ്പാൻ കഴിയുന്ന ഒരു പഠനമാണ് ലേവ്യ യാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ തൻ്റെ പുത്രൻ എത്ര മഹത്വപൂർണനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഈ യാഗങ്ങൾ പഠിക്കുമ്പോഴാണ്. ഒരു സാക്ഷ്യമായിട്ട് ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട് അനേക നാളുകൾ കഴിഞ്ഞാണ് ഈ ഭാഗം പഠിക്കാൻ തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാം ചെയ്ത പോലെ തന്നെ കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളത് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവമക്കളായി. എന്നാൽ ഈ യാഗങ്ങൾ പഠിച്ചപ്പോഴാണ് ക്രൂശ് മരണം എന്താന്നുള്ളത് എനിക്ക് ശരിയായിട്ട് മനസ്സിലായത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ലേവ്യ യാഗങ്ങൾ 5 യാഗങ്ങളാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വരച്ചു കാണിക്കാൻ ഒരു യാഗം പോരായിരുന്നു, പിന്നെ ദൈവം എന്തിനാണ് ഈ 5 യാഗങ്ങൾ കൽപ്പിച്ചാക്കിയത്? ക്രൂശിൻ്റെ 5 വ്യത്യസ്ത വശങ്ങളെ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന 5 വശങ്ങളെ ദൈവം, സ്വർഗത്തിലെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളത് വരച്ചു തരുമ്പോൾ നമ്മളത് വളരെ ആസ്വദിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ബ്യൂട്ടി മഹത്വത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. ഞാൻ എന്നാൽ ആമുഖമായിട്ട് ഈ ബുക്കിനെ കുറിച്ച് 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. ഈ ലേവ്യ പുസ്തകമാണ് ബൈബിളിലുള്ള 66 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം ദൈവം സംസാരിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നേരിട്ട് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ഗ്രന്ഥം ലേവ്യ പുസ്തകമാണ്. വേറെ ഒരു ഗ്രന്ഥത്തിലും ദൈവം ഇത്രത്തോളം സംസാരിച്ചത്, നേരിട്ട് സംസാരിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ല. 2, ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവനത്തിന് വേണ്ടിയാണ്, രക്ഷിക്കപ്പെടാത്തൊരു വേണ്ടിയല്ല. രക്ഷിക്കപ്പെട്ട് തൻ്റെ സ്വന്തം ജനമായി തീർന്ന ഒരു കൂട്ടം ജനത്തോട് ദൈവം നേരിട്ട് സംസാരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് ദൈവം അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥം ദൈവമക്കളായി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണല്ലോ. ഈ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സംബന്ധിച്ച് വളരെ അതിപ്രധാനമായിട്ടിരിക്കുന്നു. കാരണം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവജനത്തോട് അവൻ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. അവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. 3, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള മഹത്വം വാസ്തവത്തിൽ പിതാവ് മുമ്പ് കൂട്ടി വരച്ചു കാണിച്ച ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലെ യാഗങ്ങളും തുടർന്നുള്ള കാര്യങ്ങളും. കൂടാതെ പ്രായോഗിക വശത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി തീർന്ന നമുക്ക് വളരെ പഠനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഈ ഗ്രന്ഥം വീണ്ടും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വളരെയധികം വിധത്തിൽ വേർതിരിച്ചൊക്കെ പഠിക്കാം. എന്നാൽ അതല്ല എൻ്റെ വിഷയം, ഞാൻ യാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 5 യാഗങ്ങളാണുള്ളത്, 5 യാഗം. ഈ യാഗത്തിൻ്റെ ഓർഡറിന് തന്നെ ഒരു പഠനമുണ്ട്. നിങ്ങൾ തന്നെ വീട്ടിൽ ചെന്നൊരു ഓർഡർ എഴുതുക. അതായത് 1 യാഗം ഹോമയാഗമാണ്, 2 ഭോജനയാഗമാണ്, 3 സമാധാനയാഗമാണ്, 4 പാപയാഗമാണ്, 5 അകൃത്യയാഗമാണ്. ഈ 5 യാഗങ്ങൾ ദൈവം അതിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ 5 അധ്യായത്തിൽ ഓരോ അധ്യായത്തിലും ഓരോ യാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ ഓരോ യാഗങ്ങളാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പ്രമാണങ്ങളും എടുത്ത് പറയുന്നുണ്ട്. ഇതാരോട് പറഞ്ഞാന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ ഇതിൻ്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ ആ ഓർഡറിൻ്റെ ബ്യൂട്ടി മനസ്സിലാകണമെങ്കിൽ തന്നെ ഈ 5 യാഗങ്ങൾ എന്തിനെ കാണിക്കുന്നു എന്ന് മനസ്സിലായെങ്കിലേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാകുകയുള്ളൂ. ഉദാഹരണമായിട്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ആദ്യം ഹോമയാഗമാണ് പറയുന്നത്, പിന്നീട് ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. യാഗങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന യാഗം ഹോമയാഗമാണ്. ഹോമയാഗമാണ് ദൈവത്തിന് എപ്പോഴും തൻ്റെ സന്നിധിയിൽ സൗരഭ്യം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഹോമയാഗമാണ്. ഇസ്രായേലിൽ നിന്നും രാവിലെയും വൈകിട്ടും ഹോമയാഗം തുടർച്ചയായിട്ട് അർപ്പിക്കണമായിരുന്നു. കണ്ടിന്യൂൽ ബേൺഡ് ഓഫറിങ്, അതിങ്ങനെ സൗരഭ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നത് വാസ്തവത്തിൽ ഹോമയാഗത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭോജനയാഗവും ഈ സമാധാനയാഗമൊക്കെ നമ്മൾ എടുത്താൽ അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് അർപ്പിക്കത്തില്ലേ, അതൊക്കെ അർപ്പിക്കുന്നത് ഈ ഹോമയാഗത്തിന്റെ പുറത്തു കൊണ്ടുവന്ന് അർപ്പിക്കുകയുള്ളൂ. ബേസിക്കായിട്ട് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗമാണ് ഹോമയാഗം. ഈ ഹോമയാഗം വാസ്തവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ അർത്ഥം തന്നെ എന്താ, ബേൺഡ് ഓഫറിംഗ് എന്നാ. ഇംഗ്ലീഷ് വായിച്ചാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. ഇറ്റ് സിൻസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഓൺ ദ ഓൾട്ടർ ഇറ്റ് ഈസ് കോൾഡ് ബേൺഡ് ഓഫറിംഗ്. മറ്റ് യാഗങ്ങൾ പുരോഹിതന്മാർ ഭക്ഷിക്കുന്നുണ്ട്, കൊണ്ടുവന്ന വ്യക്തികൾ ഭക്ഷിക്കുന്നുണ്ട്, അങ്ങനെ ഭാഗങ്ങൾ എടുക്കുന്ന യാഗങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് സമാധാന യാഗം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്ന വ്യക്തി ഭക്ഷിക്കുന്നുണ്ട്, പുരോഹിതനുള്ളത് കൊടുക്കുന്നുണ്ട്, ദൈവത്തിനുള്ള യാഗവേദികൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹോമയാഗത്തെക്കുറിച്ച് മാത്രം നമുക്ക് ഒരു കാര്യം കാണാം, അത് മുഴുവൻ യാഗവേദിയിൽ അർപ്പിക്കും. അത് മുഴുവൻ ദഹിക്കുന്നതുകൊണ്ടാണ് അതിന് പേര് കൊടുത്തത് ഹോമയാഗം. അതെന്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട, സമ്പൂർണമായ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്ത, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെയാണ് ഹോമയാഗം വരച്ച് കാണിക്കുന്നത്. നമ്മൾ ചിന്തിച്ചേ, അപ്പം ദൈവം ആദ്യമെടുത്ത് കാണിച്ചത് അതാണ്. നോക്കുക, സമ്പൂർണമായി പിതാവിൻ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തോളം അത് അനുസരണമുള്ളവനായി മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത തൻ്റെ പുത്രൻ്റെ ശ്രേഷ്ഠതയാണ് പിതാവ് ആദ്യം കാണുന്നത്. അവിടെ തൊട്ട് താഴോട്ട് വരികയാണ് ഭോജനയാഗത്തിൽ. നമ്മളത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ഭോജനയാഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോക ജീവിതം, സമാധാനയാഗത്തിൽ അവൻ സ്ഥാപിച്ച സമാധാനം, പാപയാഗത്തിൽ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, അകൃത്യാഗത്തിൽ നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തു. എന്നാൽ മനുഷ്യൻ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഈ താഴത്തെ ഓർഡറിൽ നിന്ന് അമോളിലോട്ട് കയറുന്നത് ആരാണ്? നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വരുന്നത് എങ്ങനെയാണ്? ഞാൻ പാപം ചെയ്തു, ഞാൻ അകൃത്യം ചെയ്തു എന്നുള്ള ഓർമ്മയാണ്. അപ്പോൾ ആ ഓർഡർ ശ്രദ്ധിച്ചാൽ മനുഷ്യൻ വരുന്നത് ആദ്യം താഴെയെന്ന, അവൻ പാപത്തെക്കുറിച്ച് മനസ്സിലായി, ഞാൻ പാപം ചെയ്തു, അവൻ അകൃത്യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അത് കഴിയുമ്പോൾ അവന് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകും, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്നിൽ ഒരു പ്രമാണമുണ്ട്, പാപത്തിൻ്റെ പ്രമാണം. അവൻ പാപയാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അവന് ദൈവത്തോട് സമാധാനം കിട്ടുന്നു. നോക്കുക, അവൻ താഴത്തെ പടിയിൽ നിന്ന് കയറി കയറി മുകളിലോട്ട് പോകുമ്പോൾ പിതാവ് നമ്മോട് കൽപ്പിക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. തൻ്റെ പുത്രനെ വരച്ച് കാണിച്ചുകൊണ്ട് താഴോട്ട് വരികയാണ് അവൻ നമുക്ക് എന്തായി തീർന്നു എന്നുള്ളത്. ഇതിൻ്റെ ഓർഡർ വീണ്ടും ശ്രദ്ധിച്ചാൽ, ആദ്യത്തെ രണ്ട് യാഗം ഹോമയാഗവും ഭോജനയാഗവും, നമ്മൾ ഓർത്തു ഹോമയാഗം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ പിതാവിനെ അനുസരിച്ച പുത്രൻ, സമ്പൂർണമായ യാഗമായി തീർന്ന പുത്രൻ. ഭോജനയാഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ലോകത്തിൽ ജീവിച്ച ദൈവത്തിൻ്റെ പുത്രൻ്റെ ജീവിതമാണ്. അതിനകത്ത് രക്തമില്ലേ, മാംസമില്ലേ, അതിനകത്ത് മൃഗങ്ങളോ അതുപോലെ പക്ഷികളെ ഒന്നും അർപ്പിക്കുന്നില്ല ഭോജനയാഗത്തിൽ. ഭോജനയാഗത്തിൽ അർപ്പിക്കുന്നത് നേരിയ മാവ്, അല്ലെങ്കിൽ ആ മാവ് ചുട്ടെടുത്ത വടകള്, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് അർപ്പിക്കുന്നത്. അത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ, ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഫൈൻ ഫ്ലവറായി ജീവിച്ച, നേരിയ മാവായി ജീവിച്ച തൻ്റെ പുത്രനെയാണ് വരച്ച് കാണിക്കുന്നത്. അതൊക്കെ എത്ര ബ്യൂട്ടിയാണെന്ന് അറിയാമോ, കർത്താവിൻ്റെ മഹത്വം. നമ്മൾ നോക്കിയേ ആദ്യത്തെ രണ്ട് യാഗം, അത് രണ്ടും പെർഫെക്ഷനെയാണ് കാണിക്കുന്നത്. ഒന്ന്, കർത്താവ് ജീവിച്ച ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ, ഒന്ന് അവൻ്റെ അനുസരണത്തിൻ്റെ മരണത്തിൻ്റെ പെർഫെക്ഷൻ. ഇത് രണ്ടും ആദ്യത്തെ വരച്ച് കാണിക്കുന്നു. എന്നാൽ അവസാനത്തെ രണ്ടുമോ? അവസാനത്തെ രണ്ടെണ്ണം മനുഷ്യൻ്റെ അകൃത്യവും മനുഷ്യൻ്റെ പാപവുമാണ് വരച്ച് കാണിക്കുന്നത്. എന്നാൽ ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ നടുക്ക് ദൈവം പറഞ്ഞ യാഗം ഏതാണ്? സമാധാനയാഗം. ആ ഓർഡർ കണ്ടോ? ദൈവത്തിൻ്റെ പൂർണ്ണതയാണ് ആദ്യത്തെ രണ്ട് യാഗമെങ്കിൽ മനുഷ്യൻ്റെ അപൂർണതയാണ് അവസാനത്തെ രണ്ട് യാഗങ്ങൾ. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നു എന്ത്? സമാധാനയാഗം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കിക്കൊണ്ട് സമാധാനം സ്ഥാപിച്ചിരുന്ന അവൻ സമാധാനയാഗമായി ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവിനെ വരച്ചു കാണിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം അതിൻ്റെ ഓർഡർ പറയുമ്പോൾ തന്നെ അത് എത്രയോ പെർഫെക്റ്റായിട്ടാണ് നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ഞാനൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഈ പുസ്തകത്തിലേക്ക് നമുക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ആദ്യത്തെ രണ്ട് വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആ പഠനം തുടങ്ങാം. നമുക്ക് വളരെ ധൃതി വെച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് മനസ്സിലാക്കി പോകുവാനായിട്ട് നമുക്ക് സാവകാശമായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ രണ്ട് വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യം. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം, ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, പാപികളോടല്ല സംസാരിക്കുന്നത്. ദൈവം വീണ്ടെടുക്കപ്പെട്ട ജനത്തോടാണ് സംസാരിക്കുന്നത്. പാപികൾക്ക് ആവശ്യം വീണ്ടെടുപ്പിനായിട്ടൊരു വീണ്ടെടുപ്പുകാരനെയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ആവശ്യം വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ആരാധിക്കുകയാണ് ആവശ്യം. അപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ, ദൈവം നിർബന്ധിക്കുന്നില്ലേ? അവളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹീ ഈസ് നോട്ട് കമ്പലിംഗ് ബട്ട് ഹീ ഈസ് ഗിവിംഗ് എ കൗൺസിൽ. ഇഫ് യു ആർ ഓഫറിങ് ആൻ ഓഫറിങ്, നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അർപ്പിക്കണം. അതെന്തൊരു ആശയമാണെന്ന് ചിന്തിച്ചേ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവസേനയിൽ അടുത്തു വരുമ്പോൾ ഏത് വിധത്തിലും അടുത്തു വരാനായിട്ട് കഴിയില്ലേ? നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എനിക്കൊരാളൊരു പ്രസൻറ്റ് തരികയാണ്, എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു പ്രസൻറ്റ് തന്നാൽ ഞാൻ അതിനകത്തൊരു വിലയും കൽപ്പിക്കുന്നില്ലേ? എന്നാൽ എനിക്ക് പ്രസാദമുള്ള എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ എനിക്കതൊരു വലിയ വിലപിടിപ്പുള്ള കാര്യമാണ്. ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വഴിപാടുകൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് പ്രസാദകരമായത് നിങ്ങൾ കൊണ്ടുവരണം, എനിക്ക് അംഗീകാരമായത് നിങ്ങൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കഴിക്കുന്നു എങ്കിൽ ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അർപ്പിക്കണം. ഇത് സത്യമല്ലേ? പുതിയ നിയമത്തിൽ വരുമ്പോഴും യോഹന്നാന സുവിശേഷം 4:23 വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ആരാധിച്ചാൽ ദൈവം അത് സ്വീകരിക്കില്ല. പഴയ നിയമത്തിലും ഏതെങ്കിലും വിധത്തിൽ അവിടെ കൊണ്ടുവന്നു കൊടുത്താൽ ദൈവം അത് സ്വീകരിക്കുന്നില്ലേ? പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുൾ നമ്മൾക്ക് കിട്ടുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അങ്ങനെയുള്ള ആരാധകരെ പിതാവ് അന്വേഷിക്കുകയാണ്. പഴയ നിയമത്തിലും അത് തന്നെ ദൈവം പറയുന്നു, നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അർപ്പിക്കണം. ഇന്ന് ലോകത്തിൽ ഒരുപാട് ആരാധന കാണുന്നു. ക്രിസ്ത്യ സമൂഹത്തിൽ ശരിയായിട്ടുള്ള ആരാധനയാണെന്ന് വിചാരിച്ച് ഒരുപാട് ആരാധന കാണുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം അത് സ്വീകരിക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞ വിധത്തിൽ അർപ്പിക്കുന്നില്ലെങ്കിൽ ദൈവം അത് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, നമുക്കത് വളരെ ശാപത്തിന് പോലും ഇടയായിത്തീരുമെന്ന് വചനം ചൂണ്ടിക്കാണിക്കുന്നു. ആ ഭാഗം നമുക്ക് എടുക്കാം. എന്നാൽ ഇവിടെ അടുത്തതായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കാര്യം, ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് മാത്രമേ വഴിപാടുകളും യാഗങ്ങളും സ്വീകരിക്കുന്നുള്ളൂ. ദൈവം ഇവിടെ തൻ്റെ ജനത്തെ വിളിച്ചാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് മാത്രമേ ദൈവം ആരാധന സ്വീകരിക്കുന്നുള്ളൂ. ഗോഡ് അക്സെപ്റ്റ് ഓൺലി ഫ്രം ഹിസ് പീപ്പിൾ. 2, അവൻ്റെ ജനമാണ് അർപ്പിക്കുന്നതെങ്കിൽ പോലും അവന് പ്രസാദകരമായിട്ട് അവർ അർപ്പിക്കുന്നില്ലെങ്കിൽ അവൻ സ്വീകരിക്കുന്നില്ലേ. 3, 3 കാര്യം എന്താണെന്ന് അറിയാമോ? അർപ്പിക്കുന്ന വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ അർപ്പിക്കുന്ന വസ്തുതയിലും ദൈവം പ്രസാദിക്കത്തില്ലേ? നമുക്കതൊരു വാക്യം നോക്കാം. നമ്മൾ 4:4 വാക്യം വായിക്കുമ്പോൾ രണ്ടു പേര് യാഗമർപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ വിട്ടുകളയുന്ന ഒരു പദമുണ്ട്. ഏതാ? ആരാ? ഹാബേലും കയീനും. നമ്മൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, യഹോവ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ലേ. God didn't please in Cain, so he was not pleased in what he has offered. God was pleased in Abel, so he was pleased in what he has offered. ഞാൻ എന്നിൽ ദൈവം പ്രസാദിക്കാതെ ഞാൻ എന്തുകൊണ്ട് കൊടുത്താലും ദൈവത്തിന് പ്രസാദമില്ലേ? ആദ്യം ദൈവം എന്നിൽ പ്രസാദം ഉണ്ടാകണം. എൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതായിരിക്കണം. അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുന്നതിലും ദൈവത്തിന് പ്രസാദമുള്ളൂ. യഹോവ ആബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, യഹോവ കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ ദൈവമക്കളായ നമ്മൾ ഇത് വളരെ വളരെ ഊന്നി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1, ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് അവൻ ആരാധന സ്വീകരിക്കുന്നുള്ളൂ. 2, ദൈവത്തിൻ്റെ ജനം അവന് കൊടുക്കുമ്പോൾ അവന് പ്രസാദകരമായിട്ട് കൊടുത്തെങ്കിലേ അവന് സ്വീകാര്യമാകുകയുള്ളൂ. 3, അവരത് അർപ്പിക്കുമ്പോൾ അവരിൽ ദൈവം പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കുന്നതിലും ദൈവം പ്രസാദിക്കുകയുള്ളൂ. നമ്മളിത് വളരെ വിപുലമായി ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് ശൗൽ രാജാവ് കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നു. 1 Samuel 13:8-14 വായിക്കുന്നുണ്ട്. ശൗല് യാഗമർപ്പിച്ചപ്പോൾ ശമുവേൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അത് പ്രസാദമല്ലേ. അതുപോലെ തന്നെ ഉസ്യ രാജാവ് 2:26-16 വാക്യത്തിൽ ഉസ്യ രാജാവ് ദേവാലയത്തിൽ കടന്ന് ധൂപമൊക്കെ എടുക്കുന്നുണ്ട്. അരുത് എന്ന് പുരോഹിതന്മാർ കൽപ്പിച്ചു. താന് തൻ്റെ അടുത്തോടുകൂടി ആ കലശങ്ങളൊക്കെ കയ്യിലെടുത്തു. എന്ത് സംഭവിച്ചു? അവൻ്റെ നെറ്റിയിൽ അന്നേരം തന്നെ കുഷ്ഠം പൊങ്ങി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവം പറയേണ്ട പോലെ പറഞ്ഞതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന് അത് അംഗീകരിപ്പാൻ കഴിയുന്നില്ല. ഇനി ഇസ്രായേൽ മക്കളെ ഒന്ന് ചിന്തിക്കാം, ഈ യാഗങ്ങളൊക്കെ ദൈവം അവർക്കാണ് പറഞ്ഞു കൊടുത്തത്. മലാഖിയുടെ പുസ്തകം ഒന്ന് എടുത്തു നോക്കിയേ, 1 ഇവർക്കാണ് ഈ യാഗങ്ങളൊക്കെ പറഞ്ഞത്. ഇവർ യാഗം കൊണ്ടൊക്കെ വരുന്നുണ്ട്. യാഗം കൊണ്ട് വരുമ്പോൾ ദൈവം ഇവരോടൊരു കാര്യം പറയുന്നു. എന്താ? 1:8-9 വാക്യത്തിലെ, നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയെ അരുളി ചെയ്തു. ദൈവം പറഞ്ഞു, നിങ്ങൾ എനിക്ക് യാഗം അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത് വേണം കൊണ്ടുവരാൻ, ഊനമുള്ളതിനെ കൊണ്ടുവരരുത്. ദൈവം അവരോട് ചോദിക്കുകയാണ്, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ലാഭം നോക്കി അവരുടെ കൂട്ടത്തിൽ ആർക്കും വേണ്ടാത്ത കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ദൈവത്തിനോട് കൊടുത്തു. അവർ നല്ലതിനെയൊക്കെ മാർക്കറ്റിൽ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ചു യഹൂദൻ. ദൈവം ചോദിക്കുക, നിന്റെ ഗവർണറിനെ നിന്ന് കൊണ്ടുകൊടുത്തേ ഈ കണ്ണുകുട്ടിയനെ, വില്ലി അക്സെപ്റ്റ് ഇറ്റ്? ഇല്ലേ, പിന്നെയാണോ ഞാനിത് സ്വീകരിക്കുന്നത്? നിന്നോട് എനിക്ക് കരുണ തോന്നുമോ എന്ന് ചോദിക്കുകയാണ്. അവർ യാഗം അർപ്പിച്ചിട്ട് പോലും ദൈവത്തിന് അത് പ്രസാദമായില്ലേ. കുറച്ചുകൂടി കഴിയുമ്പോൾ 1:10 നമ്മൾ എന്താ വായിക്കുന്നത്? മലാഖി 1:10, ഓ ദൈവം പറയാ, എന്നെ നിങ്ങൾ യാഗം അർപ്പിക്കാതെ ആരെങ്കിലും ആ ദേവാലയത്തിൻ്റെ വാതിലൊന്ന് അടച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ദൈവം എന്തിനാണ് അത് പറയുന്നതെന്ന് അറിയാമോ? ഇവർ അർപ്പിക്കുന്ന യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ലെന്ന് മാത്രമല്ല, അവർക്ക് ശാപം അവർ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ കാണിക്കാം, ലേവ്യപുസ്തകം 19:10 എടുത്ത് ദൈവം പറയുന്നത് അതുപോലെ അർപ്പിക്കുന്നില്ലെങ്കിൽ അനുഗ്രഹം കിട്ടത്തില്ലെന്ന് മാത്രമല്ല അത് ശാപമായിട്ട് തീരും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇതാരെങ്കിലും ഒന്ന് വാതിൽ അടച്ചിരുന്നെങ്കിൽ എന്ന് ദൈവം പറയുകയാണ്. ലേവ്യപുസ്തകം 19:5-8 വരെയുള്ള വാക്യം, യഹോവയ്ക്ക് സമാധാനയാഗം അർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അർപ്പിക്കണം. അർപ്പിക്കുന്ന ദിവസം പിറ്റന്നാൾ തിന്നാം, 3-ാം ദിവസം വരെ ശേഷിക്കുന്ന തീയിലിട്ട് ചുട്ടുകളങ്ങണം. 3-ാം ദിവസം തിന്നുവെങ്കിൽ, തിന്നുവരികിൽ അത് അറപ്പാകുന്നു, പ്രസാദമാകുകയില്ല, അത് തിന്നുന്നവൻ കുറ്റം വഹിക്കും. യഹോവയ്ക്ക് വിശുദ്ധമായത് അവന് അശുദ്ധമാക്കിയല്ലോ, അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യാഗം അർപ്പിച്ചു, എന്നാൽ ദൈവം പറഞ്ഞ പോലെ അവൻ അർപ്പിക്കുന്നില്ല. എന്ത് സംഭവിക്കുകയാണ്? ദൈവം പറഞ്ഞു, ദൈവത്തിന് ഇത് അറപ്പാകുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, യഹൂദൻ ദൈവത്തിന് അംഗീകരിക്കപ്പെടാത്ത യാഗങ്ങൾ അർപ്പിച്ചോൾ ദൈവം ചോദിക്കുകയാണ്, ആരെങ്കിലും ആ വാതിലൊന്ന് അടയ്ക്കുമോ എന്ന് ചോദിക്കുകയാണ് യാഗം അർപ്പിക്കാതിരിക്കാൻ. വീണ്ടും കൊരിന്ത്യ സഭയെ നമ്മളൊന്ന് നോക്കിയേ, 1 Cor 11:17. 1 Cor 11:17 ഇതന്നെയല്ലേ പറയുന്നത്? പൗലോസ് പറയുന്നു, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടത് ഭവിക്കുകയാണ്. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് ഭവിക്കുന്നു. ദൈവസഭ കർത്താവിനെ ആരാധിക്കാനായിട്ട് കൂടി വരുമ്പോഴൊക്കെ അത് തിന്മയ്ക്കായിട്ട് ഭവിക്കാം. ഈ പണിനിയമത്തിൽ പറഞ്ഞ അതേ സത്യം നമുക്ക് വേണമെങ്കിൽ വാക്യം നോക്കാം. 1 Cor 11:11 എടുത്തേ, 11:17 17 നിങ്ങൾ കൂടി വരുന്നതിൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. 27 അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്തെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. 29 തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേകിക്കഴിഞ്ഞാൽ ശിക്ഷാവിധിയും കുടിക്കുകയും ചെയ്യുന്നു. 30 ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കൊരിന്ത്യ സഭയും ആരാധിക്കാൻ കൂടി വരുന്നുണ്ട്. കർത്താവ് പറയുന്നു, തിരുവചനം പറയുന്നു, നിങ്ങൾ കൂടി വരുന്ന നന്മയ്ക്കല്ല അത് തിന്മയ്ക്കിടയാകുകയാണ്. നിങ്ങൾ രോഗികളും നിങ്ങളിൽ പലരും ബലഹീനരും നിങ്ങളിൽ ചിലരെ നിദ്രപ്രാപിപ്പാൻ വരെ അത് ഇടയായിട്ട് തീരുകയാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് ദൈവം ആദ്യം പഠിപ്പിച്ചുകൊണ്ടാണ് ഈ യാഗങ്ങളെ ദൈവം പഠിപ്പിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം, ലേവ്യ പുസ്തകം 22 Leviticus 22:4-9 9-ാം വാക്യമെങ്കിലും വായിക്കാം. 9-ാം വാക്യം, ആകയാൽ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി നിങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ഉണ്ടോ? കൊരിന്ത്യ സഭയോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് ഹേതുവായി നിങ്ങളിൽ ചിലരൊക്കെ എന്ത് സംഭവിക്കുന്നു? അനേകരെ നിദ്ര കൊള്ളുന്നു, മരിക്കുകയാണ്. ഇവിടെ ഇവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം. ദൈവം ആദ്യം ഈ യാഗങ്ങൾ കൽപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രമാണങ്ങളെക്കുറിച്ച് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് അർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസാദമാകുന്ന വണ്ണം, എനിക്ക് അംഗീകരിക്കത്തക്ക വണ്ണം നിങ്ങൾ എനിക്ക് യാഗം അർപ്പിക്കണം. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഇതും ഗൗരവമായി നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഏതു വിധത്തിലും ദൈവത്തെ ആരാധിപ്പാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട ദൈവജനം എങ്ങനെ ആരാധിക്കണമെന്നുള്ള ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അങ്ങനെയുള്ളവരാണ് പിതാവിനെ ആരാധിക്കേണ്ടതെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അങ്ങനെയുള്ള സത്യനമസ്കാരികളെ പിതാവ് അന്വേഷിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം, നമ്മൾ ഒരു ഞായറാഴ്ച കടന്നു വന്ന് അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് ദൈവത്തെ ആരാധിച്ച് പോകുന്നതിലല്ല, ആ ഒരാഴ്ചവട്ടം നമ്മൾ ജീവിച്ചപ്പോൾ നമ്മുടെ ആ ജീവിതം മുഴുവൻ ആരാധനയുടെ പുറകിൽ വിലയായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ജീവിച്ചപ്പോൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നെങ്കിൽ ഞാൻ അർപ്പിക്കുന്ന യാഗവും ദൈവത്തിന് പ്രസാദമാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ടം പല കുറവുകൾ എന്നിൽ വന്നു, ഞാനത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് വേണം ഒരു ഞായറാഴ്ച ദൈവസേനയിൽ ആരാധിപ്പാൻ കടന്നു വരേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ പോലെ നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരായി മാറും. ദൈവസഭ ബലഹീനമായി തീർന്നതിൻ്റെ ഒരു കാരണം വാസ്തവത്തിൽ ഇത് തന്നെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എ ട്രൂ വർഷിപ്പ് ബ്രിങ്സ് ബ്ലെസ്സിങ്. ഒരു യഥാർത്ഥമായ ആരാധന അനുഗ്രഹം കൊണ്ടുവരുമ്പോൾ, അയോഗ്യമായ ആരാധന ന്യായവിധിയും ശിക്ഷാവിധിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അത് ചോദിച്ചു മേടിക്കുകയാണെന്ന് വചനം പ്രത്യാൽ പഠിപ്പിക്കുന്നു. ഇത് നമുക്ക് പ്രാരംഭമായി ആ രണ്ട് വാക്യത്തിൽ പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനിയും അവിടെ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പിന്നീട് ദൈവം എടുത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വഴിപാട് കഴിക്കുന്നെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. നോക്ക, യഹൂദന് അല്ലാതെ മൃഗങ്ങളെ പിടിച്ചർപ്പിക്കാമായിരുന്നു. എങ്ങനെ? യഹൂദന് കണികൾ വെച്ച് അവനെ കാട്ടിൽ നിന്ന് വളരെ എളുപ്പമായിട്ട് ചില മൃഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് യാഗമർപ്പിക്കാമായിരുന്നു. ദൈവം അത് അംഗീകരിക്കുന്നില്ലേ? ദൈവം ഇവിടെ എടുത്തു പറഞ്ഞു, നിങ്ങൾ എനിക്ക് യാഗമർപ്പിക്കുന്നുവെങ്കിൽ എങ്ങനെയുള്ളത് അർപ്പിക്കണം? നിങ്ങൾ വളർത്തിയെടുത്തതിനെ വേണം അർപ്പിക്കാൻ. മനസ്സിലായോ? ദൈവം പറയുന്നു, നിങ്ങൾ കന്നുകാലികളോ ആടുകളെ അർപ്പിക്കണം. യഹൂദൻ വാസ്തവത്തിൽ ആരായിരുന്നു എന്നറിയാമോ? ആട്ടിടയന്മാരായിരുന്നു, കൃഷിക്കാരായിരുന്നു, പശുപാലകന്മാരായിരുന്നു. അതായിരുന്നു അവരുടെ തൊഴിൽ. അവരെ കൃഷിക്കാരും ആട്ടിടയന്മാരും അങ്ങനെ അവരെ വളർത്തുവാനാണ്, അല്ലെങ്കിൽ ആക്കുവാനാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ ഇവിടെ ദൈവം പറയുമ്പോൾ ഇതിനകത്ത് വളരെ ആഴമേറിയൊരു അർത്ഥമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആരാധനയ്ക്കായിട്ട് ദൈവസേനയിൽ അടുത്തു വരുമ്പോൾ ആരാധന എവിടെ തുടങ്ങിയിരിക്കുന്നേ? അവരുടെ വീട്ടിൽ തുടങ്ങിയിരിക്കുകയാണ്. വീട്ടിലുള്ള ആ ഗോശാലയിൽ നിന്ന്, അല്ലെ പശുത്തൊഴുത്തിൽ നിന്ന്, അവർ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ടുവരികയാണ്. അവരുടെ വീട്ടിലാണ് ആരാധന ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? അവരൊരു വില കൊടുക്കുന്നു. അവർ കഴിഞ്ഞ നാളുകളിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മൃഗം, അവർ തീറ്റി കൊടുത്ത് വളർത്തിയൊരു മൃഗം, അവർ ആ മൃഗത്തിന് വില കൊടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ അവർ അധ്വാനം കൊടുത്തിട്ടുണ്ട്. ഈ അധ്വാനിച്ച് വളർത്തിയെടുത്തതിനെയാണ് ദൈവസേനയിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം അതിൽ നിന്ന് എന്താണ് പറയുന്നത്? നീ വാസ്തവത്തിൽ എന്നെ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നെങ്കിൽ യു ഹാവ് ടു പേ എ കോസ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. ദർ ഇസ് എ പ്രൈസ് വിച്ച് യു ഹാവ് ടു പേ ബിഹൈൻഡ് ഇറ്റ്. നീ എന്നെ ശരിയായിട്ട് ആരാധിക്കുന്നെങ്കിൽ നീ അതിൻ്റെ പുറകിൽ ഒരു വില കൊടുക്കേണ്ടിയായിട്ടിരിക്കുന്നു. നമ്മൾ അവർക്കും പുതിയ നിയമ ആരാധനയാണ് ഏറ്റവും എളുപ്പമുള്ളത്, വിലയില്ലാത്ത. ഞായറാഴ്ച രാവിലെ ബൈബിൾ എടുത്ത് നേരെ അങ്ങ് ഹോളിലോട്ട് പോയാൽ മതി എന്ന് ഓർക്കും. നോ, നമ്മൾ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിൽ വില കൊടുക്കുകയാണ്. നമ്മുടെ സമയങ്ങൾ വിലയായിട്ട് കൊടുക്കുന്നു, നമ്മൾ പലതും ധ്യാനിക്കുന്നു, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഓർക്കുന്നു, നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുന്നു, അവൻ്റെ സ്ഥലത്തിൽ വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുങ്ങി അടുത്തു വരികയാണ്. There is a price which we pay behind it in order to come to worship him in an acceptable way. ദൈവത്തിന് പ്രസാദകരമായി യാഗമായിട്ട് അർപ്പിക്കുവാൻ ഒരു വില കൊടുക്കും. ഒരു വേദഭാഗം ദാവീദ് പറഞ്ഞ നമുക്ക് നോക്കാം. 2 ശമുവേൽ 24 അതിൻ്റെ 24 അധ്യായത്തിൻ്റെ 10 വാക്യം. 2 ശമുവേൽ 24:10. യെസ്, അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ ദാവീദ് യാഗമർപ്പിക്കുവാനായിട്ട് അവനെ നിർബന്ധിതനായി. ദൈവം ആവശ്യപ്പെട്ടു. എവിടെ യാഗമർപ്പിക്കണമെന്നറിയാം. അരാവുണ്ണയുടെ കളത്തിൽ അവിടെ യാഗമർപ്പിക്കുവാനായിട്ട് ദാവീദ് ഒരുങ്ങുകയാണ്. ദാവീദ് അരാവുണ്ണയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നമുക്കതിൻ്റെ 22 വാക്യം നോക്കാം. അരവന ദാവീദിനോട് യജമാനായ രാജാവിന് ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമിയാതുള്ള കാളുകളും വിറകിന് മെതിവണ്ടിയും കാളക്കോപ്പുകളും ഇതാ രാജാവെ, ഇതൊക്കെയും അരവന രാജാവിന് തരുതെന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവൻ നിന്നിൽ പ്രസാദമാറുവാട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവനയോട്, അങ്ങനെയല്ലേ, ഞാൻ അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമിയാഗം കഴിക്കയില്ലെന്ന് പറഞ്ഞു. കണ്ടോ, ഒരു രാജാവിന് അരവന ആ കാളയും മറ്റും യാഗമർപ്പിക്കുവാൻ കൊടുത്തപ്പോൾ ദാവീദിന് വേണമെങ്കിൽ മേടിച്ച് യാഗമർപ്പിക്കാം. ദാവീദ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ദാവീദ് പറയുകയാണ്, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമിയാഗം കഴിക്കയില്ല. ദാവീദിനറിയാമായിരുന്നു ദാവീദിന് അതിനൊരു വില കൊടുക്കണം. ഞാനൊരു വില കൊടുത്തിട്ടേ എൻ്റെ ദൈവത്തിന് ഞാൻ യാഗമർപ്പിക്കുകയുള്ളൂ. നമുക്കിത് വലിയൊരു പാഠമാണ്. പ്രിയപ്പെട്ട ദൈവങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവനൊരു വ്യാപാരിയാണെന്ന് അവനെ കുറിച്ച് വായിക്കുന്നു. ഹീസ് എ മെർച്ചന്റ് ഹു ഈസ് സീക്കിംഗ് ഫൈൻ പേൾസ്. വിലയുള്ള മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. യേശു ക്രിസ്തുവിനെ എന്തിനാ വ്യാപാരിയായിട്ട് അവിടെ ചിത്രീകരിച്ചത്? ഞാൻ ആ ഭാഗം ധ്യാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യാപാരി രാവിലെ കട തുറന്നിരുന്നിട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം അവൻ പെറുക്കി വെറുതെ കൊടുക്കില്ലേ? ഒരു ബിസിനസ്സുകാരൻ, ഒരു മെർച്ചന്റ് എന്തിനായിരിക്കുന്നത്? ഹി ഈസ് ദർ ടു ഡു ബിസിനസ്. നമ്മുടെ കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ ആരാണെന്നറിയാമോ? ഹീസ് എ മെർച്ചന്റ്. ലവോദിക്യ സഭ വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലെ അവര് ആത്മീകമായിട്ട് ക്ഷീണിച്ചവരാണ്, അവരൊന്നുമില്ലാത്തവരാണ്, അവർ ദരിദ്രനും കുരുടനും നഗ്നരുമാണ്. കർത്താവരോട് എന്താ പറഞ്ഞത്? നീ സമ്പന്നനാകുവാൻ, നീ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഐ കൗൺസിൽ യു ടു ബൈ. കാരണം എന്നാ? കർത്താവരോട് പറഞ്ഞത്, നിനക്ക് സമ്പന്നനാകണമെങ്കിൽ ദർ ഇസ് എ പ്രൈസ് യു ഹാവ് ടു പേ, ദർ ഇസ് എ കോസ്റ്റ് യു ഹാവ് ടു പേ. യു കനോട്ട് ബിക്കം സ്പിരിച്വലി റിച്ച് ഇൻ ആൻ ഈസി വേ. There is a price behind it. നീ ആത്മിക സമ്പന്നനാകണമെങ്കിൽ നീ അതിനൊരു വില കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ ഇരുന്ന് രാത്രി സംസാരിച്ചപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അവസാനം ചോദിച്ചു നിർത്തിയ സംശയം, ദൈവം കർത്താവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ വചനം രേഖപ്പെടുത്തിയത്? വളരെ ശിശുക്കളായിട്ടുള്ളവർക്ക് ഇങ്ങനെ വായിച്ചാൽ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്, തെറ്റിപ്പോകില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശിശുവായിരിക്കുമ്പോൾ പാലാണ് കുടിക്കേണ്ടത്. പാല് കുടിച്ച് വളർന്നെങ്കിൽ മാത്രമേ കട്ടിയായത് കഴിക്കാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര നാളെ ആയിട്ടുള്ളൂ, നിങ്ങൾ കുടിച്ച് ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ വളരും. വളർന്ന് പിന്നീട് കട്ടിയായുള്ളത് ചവച്ചരയ്ക്കുവാൻ ദൈവം ബലം തരികയും അത് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് അനുവദിക്കുകയും ചെയ്യുകയാണ്. നേരെ കട്ടിയായിട്ടുള്ളത് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ? ദൈവം നമുക്ക് ഒരു അനുഗ്രഹം എല്ലാം കൂടെ ഒന്നിച്ച് തരത്തില്ല. തന്നാൽ അത് നമ്മുടെ ദോഷത്തിനിടയായി മാറും, നമ്മൾ അഹങ്കരിക്കും, നമ്മളെ ദൈവം എടുത്ത് അങ്ങനെ ഉപയോഗിക്കത്തില്ല. നമ്മുടെ നന്മയ്ക്കാണ് ആ പാല് കുടിച്ച് വളർന്ന് ആ കറ്റയായുള്ള ആഹാരങ്ങൾ നമുക്ക് ഭക്ഷിപ്പാനായിട്ട് നമ്മെ അനുവദിക്കുന്നത്. നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ആത്മീയമായി പ്രാപിക്കണമെങ്കിൽ ബൈബിൾ ഒരു കാര്യം പഠിപ്പിക്കുന്നു, നമ്മളൊരു വില കൊടുത്തെങ്കിലേ കഴിയുള്ളൂ. ലവോദിക്യാ സഭയോട് കർത്താവ് പറഞ്ഞു, നീ സമ്പന്നനാകുവാൻ, നീ എന്നോട് തീരൂതി കഴിച്ചപ്പന് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഈ യാഗത്തിൽ ആദ്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത, അവരൊരു വില കൊടുത്തുകൊണ്ട് മാത്രമേ യാഗമർപ്പിക്കാൻ കഴിയുള്ളൂ. അവർക്ക് എന്തും ചെന്ന് വിലയില്ലാത്തത് കൊണ്ടൊന്ന് യാഗമർപ്പിക്കാൻ കഴിയില്ലേ? ഇന്ന് വാസ്തവത്തിൽ വേർപെട്ട സമൂഹങ്ങൾ പോലും വിലയില്ലാത്ത ആരാധന കഴിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. ദൈവം അതിൽ പ്രസാദിക്കില്ലേ? ദൈവം അതിൽ പ്രസാദിക്കാനായിട്ട് കഴിയില്ല. ഇതിനൊരു വില കൊടുക്കേണ്ടിയായിട്ടിരിക്കുന്നു എന്നുള്ളത് ദാവീദിൻ്റെ വാക്കിൽ നിന്നും കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇനിയും ആരാധനയുള്ള ബന്ധത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ഞാൻ ഒരു സത്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകാം. എൻ്റെ ഹൃദയത്തെ വളരെ പിടിച്ചു നിർത്തിയിട്ടുള്ളൊരു ഒരു ചിന്താഗതിയാണ്. ഈ ലേവ്യ പുസ്തകത്തിൽ യഹൂദനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ദൈവം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇനിയും ഒരു ഓപ്പൺ ഹാർട്ടോടെ ഒന്ന് ചിന്തിച്ചേ, യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചതെല്ലാം ദൈവത്തിന് സൗരഭ്യമായിരുന്നു. എന്തെല്ലാം യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചോ, യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചതെല്ലാം സൗരഭ്യമായി കത്തി ഉയർന്നു, അതിൻ്റെ സൗരഭ്യം ദൈവം മണത്തു. ഇനിയും നമ്മൾ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ, ഈ യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചതെല്ലാം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് വരച്ച് കാണിച്ചത്. യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചതെല്ലാം, ഹോമയാഗമാകട്ടെ, ഭോജനയാഗമാകട്ടെ, സമാധാനയാഗമാകട്ടെ, പാപയാഗത്തിൻ്റെ കൊഴുപ്പുകളാകട്ടെ, അകൃത്യാഗത്തിൻ്റെ ഭാഗങ്ങളാകട്ടെ, ഇതെല്ലാം ഒരു കാര്യം പഠിപ്പിക്കുന്നു. ദൈവത്തിന് സൗരഭ്യം കരയേറിക്കൊണ്ടിരുന്നത് തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുന്ന വസ്തുക്കൾ യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചപ്പോഴാണ്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോഴും ദൈവത്തിന് പ്രസാദകരമായ ആരാധന എന്താണ്? ഇന്ന് പല വിധത്തിലുള്ള ആരാധനയാണ്. ക്ഷമിക്കണേ, തുറന്നു പറയുമ്പോൾ ക്ഷമിക്കണേ, പറയാതിരിക്കാൻ നിവൃത്തിയില്ലേ? ഇന്ന് കുറച്ച് പാട്ടോ കാര്യങ്ങളോ മതി ആരാധനയ്ക്കെന്നൊരു ചിന്തയാണ്. ദാറ്റ് ഈസ് നോട്ട് ദ വർഷിപ്പ്. ആരാധന എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ആ യാഗപീഠത്തെങ്കിൽ അർപ്പിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആ ദൈവത്തിന് സൗരഭ്യമുള്ളതെന്ന് പറഞ്ഞത് തൻ്റെ പുത്രനെ വരച്ച് കാണിക്കുന്ന പഴയ നിയമ വസ്തുതകളാണ് അവിടെ കൊടുത്തത്. ഇനി പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോഴോ? എബ്രായലേഖനം 13 എടുത്തെ, ഹിബ്രൂസ് ചാപ്റ്റർ 13. നമ്മൾ ദൈവത്തിന് ഇന്നും പ്രസാദമായിട്ടുള്ള ആരാധന എബ്രായലേഖനം 13:15 നോക്കിയാട്ടെ. ഹിബ്രൂസ് ചാപ്റ്റർ 13:15, 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരബലം സ്വത്രയാകം ഇവിടെ അർപ്പിക്കുക. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ബൈ ഹിം, ബൈ ഹും? ബൈ ദ ലോർഡ്. ബൈ ഹിം ദെർഫോർ ലെറ്റ് അസ് ഓഫർ ദ സാക്രിഫൈസ്. വി ആർ ഓഫറിംഗ് ദ സാക്രിഫൈസ് ബൈ ഹിം, അവൻ മുഖാന്തരം. ബൈ ഹിം ദെർഫോർ ലെറ്റ് അസ് ഓഫർ ദ സാക്രിഫൈസ് ഓഫ് പ്രൈസ് കണ്ടിന്യൂലി ടു ഗോഡ് ദറ്റ് is the fruit of the lips confessing his name. Whose name? The Lord's name. Through him confessing his name. Avanil kude അവൻ്റെ നാമത്തെ ഏറ്റുപറയുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്ന് പറയുന്നത് യാഗപീഠത്തിങ്കിൽ തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുന്ന വസ്തുതകളാണ് അർപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തു, ആ അർപ്പിച്ചിരുന്നത് മുഴുവൻ, പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് മുഴുവൻ വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് കമ്മിംഗ് ഗുഡ് തിങ് അന്ന് യാഗപീഠത്തിങ്കിൽ അർപ്പിച്ചതെല്ലാം എല്ലാം നമ്മൾ അനുഭവിക്കുന്ന തൻ്റെ പുത്രനിൽ കൂടെ അനുഭവിക്കുന്ന നന്മയുടെ ഷാഡോസ് അല്ലെങ്കിൽ നിഴലുകൾ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ അടുത്തു വരുമ്പോൾ ട്രൂ വർഷിപ്പേഴ്സ്, യഥാർത്ഥമായ ആരാധിക്കുന്നവരെ, അവരെന്താ ചെയ്യുന്നത്? അവൻ മുഖാന്തരം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധര ഫലമെന്ന സ്തോത്രയാഗം. നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ആ വലിയ പ്രക്രിയ കഥാവായ യേശു ക്രിസ്തുവിനെ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ഓർക്കുമ്പോൾ നമ്മളിനി സ്വർഗത്തിലെ ആരാധന എന്ന് ഓർത്തേ. വെളിപാട് ദിവസം 4-5 അധ്യായങ്ങള്, അവിടെ ആരാധനയുടെ വിഷയം എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ആരാധനയുടെ കേന്ദ്രവും ആരാധനയും അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അവൻ മുഖാന്തരമാണ് ദൈവത്തിന് നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്. നമ്മളിന്ന് ചിന്തിച്ചേ എന്ത് വലിയ കാര്യമാണ് അവൻ ചെയ്തത്. നമ്മൾ വാസ്തവത്തിൽ ഈ 5 യാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഇന്ന് വരെ ആരാധിച്ചതിനെക്കാട്ടിലുപരിയായിട്ട് ഈ കർത്താവിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ദൈവത്തിന് കുറച്ചുകൂടെ പ്രസാദകരമായി വാസ്തവത്തിൽ ആരാധിപ്പാനായിട്ട് കഴിയും. കാരണം ഇവിടെ നമ്മൾ പുരോഹിതന്മാരെ അർപ്പിച്ചത് ഭൗമികമായ യാഗങ്ങളായിരുന്നെങ്കിൽ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം ഓരോ ആംഗിളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ട് അതെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സ്ഥലത്തിൽ കടന്നു വരികയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ യാഗങ്ങൾ പഠിച്ച ശേഷം ഇന്നവരെ കർത്താവിനെ ആരാധിക്കാൻ എനിക്കൊരു ദൗർലഭ്യം ഒരു വിഷയത്തിൽ തോന്നിയിട്ടില്ല. 365 ദിവസം വേണമെങ്കിലും ഈ കർത്താവിനെ കുറിച്ചുള്ളത് എനിക്ക് പറയാനായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സകല വസ്തുക്കളും തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ പുത്രൻ ഇത്ര മഹത്വമുള്ളനാണെന്ന് വാസ്തവത്തിൽ അറിയുവാൻ സാധിച്ചത് ഈ യാഗങ്ങൾ ഞാൻ പഠിച്ചപ്പോഴാണ്. പിതാവ് അവനെ വരച്ച് കാണിക്കുകയാണ്. നമ്മളിവിടെ ഓർത്തുകൊണ്ടിരുന്ന പോലെ തൻ്റെ പുത്രനെയാണ് ഈ യാഗങ്ങളിൽ ഓരോന്നിലും വരച്ചു കാണിച്ചിരിക്കുന്നത്. അവനാണ് സ്വർഗത്തിൻ്റെ ആരാധന വിഷയം. അവനാണ് പഴയ നിയമത്തിൽ ആരാധിച്ചപ്പോൾ ആരാധനയുടെ വിഷയം. അവർക്കത് മനസ്സിലായില്ല, അത് സത്യമാണ്. യഹൂദനത് മനസ്സിലായില്ല, ഇത് വരുന്ന ആ നന്മയുടെ തൻ്റെ പുത്രൻ്റെ നിഴലാണെന്ന് അവർക്ക് വേണമെന്ന് മനസ്സിലായില്ല. എങ്കിലും അവർ അർപ്പിച്ചിരുന്നത് ദൈവം പറഞ്ഞ പോലെ തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുന്ന വസ്തുക്കളാണ്. പുതിയ നിയമത്തിൽ വരുന്ന സത്യാരാധനകൾ ആ പഴയ നിയമത്തിൽ കണ്ടതും ഭാവിയിൽ കാണുന്നതുമായ ആരാധനയുടെ കേന്ദ്രമായ പുത്രനെയാണ് അവിടെ അർപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഇന്നും വാസ്തവത്തിൽ അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിറഞ്ഞ് ആദരഫലമെന്ന സ്തോത്രയായി. നമ്മൾ യെശയ്യാവ് 57:10 ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. യെശയ്യാവ് 57:10, അവൻ ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഭാവിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഭാവികാല പ്രയോഗമാണ്. ദൈവം അത് സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അത് സൃഷ്ടിച്ചു ഇല്ലേ? അവൻ ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ലിപ്സ്. നമ്മൾ 22 സങ്കീർത്തനം വാക്യം എടുക്കാതറിയാം, ദൈവം എവിടെയാ വസിക്കുന്നത്? സ്തുതികളുടെ നടുവിലാണ് അവൻ, ഇസ്രായേലിന്റെ സ്തുതികളുടെ നടുവിലാണ്. പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ദൈവം, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മധ്യത്തിൽ വസിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ നിന്ന് നന്ദികൾ ഉയരുകയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവർക്ക് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ആ സ്തോത്രങ്ങളും സ്തുതികളും നമ്മളിവിടെ വായിക്കുന്ന പോലെ അവൻ നമ്മളിൽ എന്ത് ചെയ്തു? നമ്മളിൽ അധരങ്ങളുടെ ഫലം അവൻ സൃഷ്ടിച്ചു. സ്തോത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുവാൻ അവൻ അനുവദിച്ചു. ഹി ക്രിയേറ്റഡ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ് ആൻഡ് ഹി ഡ്വെൽസ് ഇൻ മിഡ്സ്റ്റ് ഓഫ് ദ പ്രൈസസ്. നമ്മൾ എപ്പോഴും നോക്കിയേ സ്വർഗത്തിൽ ചെല്ലുന്ന ആ വസ്തുതകൾ നോക്കി, നമ്മൾ വിഷൻ കിട്ടുമ്പോഴും പഴയ നിയമത്തിൽ കിട്ടുമ്പോഴും പുതിയ നിയമത്തിൽ എല്ലാം കിട്ടുമ്പോൾ ദൈവം വസിക്കുന്ന എവിടെയാണ്? ഇൻ ദ മിഡ്സ് ഓഫ് ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നോക്കുമ്പോൾ കെരൂബുകളുടെ മധ്യത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, ജീവികളുടെ മധ്യത്തിൽ, മൂപ്പന്മാരുടെ മധ്യത്തിൽ, സ്വർഗത്തിൽ ദൂതന്മാരുടെ മധ്യത്തിൽ, പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ സ്തുതികളുടെ മധ്യത്തിൽ, പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ ദൈവസഭയുടെ മധ്യത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്തുതികളുടെ മധ്യത്തിലാണ് കർത്താവ് വസിക്കുന്നത് അല്ലെങ്കിൽ ദൈവം വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. നമ്മൾ ഹോശിയ 14:2 അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഹോശിയ 14:2, ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അധരാർപ്പണത്തിന് പറഞ്ഞ പേര് നോക്കിയേ, ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. സോ വിൽ ബി റെൻഡർ ദ കാർസ് ഓഫ് അവർ ലിപ്സ് അല്ലേ? അങ്ങനെ തന്നെയാണോ? ഒന്ന് വായിച്ചു നോക്കിയാൽ വേണമെങ്കിൽ ദൈവം അതിനെ കാളയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാഗത്തിന് കാളയർപ്പിക്കുന്ന പോലെ അധരങ്ങളുടെ സ്തോത്രങ്ങളെ ദൈവം പറഞ്ഞിരിക്കുന്നത് കാളകൾ തന്നെ. ഒന്ന് നോക്കിയാൽ അങ്ങനെയാണോ വാക്യം? എന്ത് ഹോശിയ 14:2 വാക്യം ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ. ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, സോ വിൽ ബി റെൻഡർ അവർ താങ്ക്സ് ആസ് ബ്ലോക്ക് ആൻഡ് പേ ദ കൺഫഷൻ ഓഫ് അവർ ലൈഫ്. ആംപ്ലിഫൈഡ് ബൈബിൾ വേർഷനിൽ ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. സോ വിൽ ബി റെൻഡർ അവർ താങ്ക്സ് ആസ് ബുള്ളോക്സ് ടു ബി സാക്രിഫൈസ് ആൻഡ് പേ ദ കൺഫഷൻ ഓഫ് അവർ ലൈഫ്സ്. അവൾ ഈ അധരം കൊണ്ട് അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കാളകളായിട്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യാഗവസ്തുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എബ്രായലേഖനം 13:15 വായിച്ചോലെ, അവൻ മുഖാന്തരം അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാകും. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ആരാധന പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. സങ്കീർത്തനം 9:23 നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. Whosoever offereth praise glorifieth me. നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ. പഴയ നിയമത്തിൽ പുരോഹിതന്മാരാണ് യാഗമർപ്പിച്ചത്, പുതിയ നിയമത്തിൽ നമ്മൾ പുരോഹിതന്മാരാണ്. എന്നാൽ നമ്മുടെ പൗരോഹിത്യത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ വായിക്കുന്നു, നമ്മൾ വിശുദ്ധ പുരോഹിതന്മാരാണ്, നമ്മൾ രാജകീയ പുരോഹിതന്മാരാണ്. ഇത് രണ്ട് ദൗത്യമാണ്. ഒന്ന്, വിശുദ്ധ പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയത്തിൽ അവനെ ആരാധിക്കുന്നു. എന്നാൽ രാജകീയ പുരോഹിതവർഗം എന്ന നിലയിൽ നാം ആലയത്തിൻ്റെ പുറത്തുപോയി അവന് വേണ്ടി നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇത് രണ്ടും രണ്ടാണ്. നമ്മൾ എബ്രായലേഖനം 13:15-16 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ശുശ്രൂഷ അവിടെ പറയുന്നുണ്ട്. വിശുദ്ധ പുരോഹിതന്മാരായി ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളവനെ ആരാധിക്കുന്നു. എന്നാൽ നമ്മൾ രാജകീയ പൗരോഹിത്യത്തോടുകൂടെ നമ്മൾ പുറത്ത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു. 13:13 നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 15:16 വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആധരമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാം. ദറ്റ് ഈസ് ആസ് ഹോളി പ്രീസ്റ്റ്ഹുഡ്. രണ്ട്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദറ്റ് ഈസ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതവർഗം. നമ്മൾ കർത്താവിൽ കൂടെയാണ് ഈ യാഗങ്ങളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ വെളിപ്പാട് ദിവസം 8-ാം അധ്യായത്തിൽ നിന്നൊരു പഠനമൊക്കെ അതുകൊണ്ട് ബന്ധത്തിൽ ക്രമീകരിച്ചു. ബൈ ഹിം, ത്രൂ ഹിം, ആ പദങ്ങളുണ്ട്. നമ്മൾ ഇപ്പം വായിച്ചെടുത്ത് അവൻ മുഖാന്തരം, പിന്നീട് എബ്രായലേഖനം 4:14-16 വായിച്ചാൽ ത്രൂ ഹിം അവനിൽ കൂടെ, എബ്രായലേഖനം 10:9 വായിച്ചാൽ ത്രൂ ഹിം വി ഹാവ് ബോൾഡ്നെസ് ടു എൻ്റർ ഇൻ ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ്. അവൻ മുഖാന്തരം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പാൻ നമുക്ക് ധൈര്യമുണ്ട്. അവൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് ധൈര്യമുണ്ട്. അവൻ മുഖാന്തരം നാം ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെ അവൻ മുഖാന്തരം നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് ഈ കഥാവായ യേശുക്കൂടെയാണ്. നമ്മൾ, ഞാൻ പറഞ്ഞു പോകട്ടെ, ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. വെളിപ്പാട് ദിവസം 8:2-5 വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് ഒരു ദൂതൻ വളരെ ധൂപം ചേർക്കുന്നു. ആ ദൂതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. വെളിപ്പാട് ദിവസം 8:2-5 വാക്യമാണ്. അവിടെ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതൊരു ചെറിയ പഠനമാണ്. കാരണം ദൂതന് അവിടെ വായിക്കുന്നുണ്ട് ധൂപവർഗം, സ്വർണ്ണധൂപപീഠത്തിൽ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ മാത്രമേ സ്വർണ്ണധൂപപീഠം എടുക്കുകയുള്ളൂ. മഹാപുരോഹിതനാണ് എടുക്കുന്നത്. ദൈവത്തിന് ആ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനാണ്, ദൂതന്മാർ ചെയ്യില്ലേ. അവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ ഇങ്ങനെ കരയറുമ്പോൾ അതിൻ്റെ കൂടെ ഈ ദൂതൻ കർത്താവായ യേശു ക്രിസ്തു ധൂപം ചേർക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ, അത് സൗരഭ്യമായിട്ട് ഉയരുമ്പോൾ അവൻ കൂടെ അതിനകത്ത് സൗരഭ്യം ചേർക്കുകയാണ്. അവൻ മുഖാന്തരം, അവനിലൂടെ, അത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നു. ഇനിയും അല്പം കൂടെ ആഴമായി പഠിച്ചാൽ ലേവ്യ പുസ്തകം 8:2 വായിച്ചാൽ നമ്മളെക്കുറിച്ചുള്ള ഒരു കാര്യം നമുക്ക് നിഴലായിട്ട് കാണുന്നുണ്ട്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 8:2 ദൈവം പറയുന്ന കാര്യം നോക്കുക. യഹോവിനെ മോശയോട്, നീ അഹരോനോടും അവനോടും കൂടെ അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം, അഭിഷേക തൈലം, പാപയാത്രയുള്ള കാണ, രണ്ടാട്ടുകൊറ്റൻ, കൊട്ടയിലെ പുളിപ്പില്ലാത്തപ്പം എന്നിവയെ കൊണ്ടുവരിക. ദൈവത്തിൻ്റെ പുരോഗതി ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു? അഹരോനെയും അവനോടുകൂടെ അവൻ്റെ പുത്രന്മാരെയും. Aaron and his sons. അഹരോൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലാണ്, മഹാപുരോഹിതന്റെ നിഴലാണ്. അഹരോനോട് കൂടെ അവന്റെ പുത്രന്മാർ, അവരാരാണ്? പുരോഹിതന്മാരാണ്. അവരാരാണ്? ഞാനും നിങ്ങളുമാണ്. നാലോ ചോദിക്കേ, മഹാപുരോഹിതൻ അഹരോനും അഹരോന്റെ പുത്രന്മാരും കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ പാദപീഠത്തിങ്കിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരാണ് നമ്മൾ, അഹരോനും അഹരോന്റെ പുത്രന്മാരും. നമ്മൾ ഒന്നിച്ച് പിതാവിന്, അതാണ് വെളിപ്പാട് എട്ടിൽ നമ്മൾ ഓർത്തത്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ വളരെ ധൂപം ആ കർത്താവായ യേശു ക്രിസ്തുവോട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പഠനത്തിലേക്ക് കിടക്കുവാനായിട്ട് ശ്രമിക്കാം. ഒരു കാര്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ, അത് വളരെ ഹൃദയത്തെ ഒരു മാവലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയ ഒരു പഠനമായി അത് തീർന്നു. നമ്മളത് ലേവ്യർ ഈ കൂട്ടായ്മയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. ലേവ്യ പുസ്തകം 21 അധ്യായം നടത്തി യാഗത്തോള ബന്ധത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ലെവറ്റിക്കസ് ചാപ്റ്റർ 21:6, അതിൻ്റെ 6 വാക്യം, തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനം യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു. 22 വാക്യം, അതേ അധ്യായത്തിൻ്റെ 22 വാക്യം, തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായും വിശുദ്ധമായും അവന് ഭക്ഷിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പുരോഹിതന്മാർ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന സാധനത്തിൻ്റെ പേരെന്തോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കിയേ. ഫോർ ദേ ഓഫർ ദ ഓഫറിങ്സ് ഓഫ് ദ ലോർഡ് മേഡ് ബൈ ഫയർ ആൻഡ് ദ ബ്രെഡ് ഓഫ് ദിയർ ഗോഡ് They offer the offering of the Lord made by fire and the bread of their God. 22nd vakyam. He may eat the bread of his God. ഈ യാഗപീഠത്തിങ്കിൽ അർപ്പിച്ചുകൊണ്ടിരുന്ന ഈ സാധനം, ആ ഭോജനയാഗത്തിനൊക്കെ കൊടുത്തിരിക്കുന്ന പേരെന്താ? ദൈവത്തിൻ്റെ ഭോജനം. Bread of their God. Can you imagine that? Heavenly God says, this is my bread. തൻ്റെ പുത്രനെ കുറിച്ച് അവിടെ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരുന്ന വസ്തുതകൾ പിതാവ് പറയുകയാണ്, ഇതെൻ്റെ ആഹാരമാണ്, എൻ്റെ അപ്പമാണ്. ഇത് പുരോഹിതന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, നിങ്ങൾക്കത് ഭക്ഷിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവം ഭക്ഷിച്ച ഈ വസ്തുത, ഇതിൻ്റെ ശേഷിപ്പ് ഭക്ഷിപ്പാൻ ആകെ അനുവദിക്കപ്പെട്ട കൂട്ടരാരാണെന്നറിയാമോ? പുരോഹിതന്മാർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയർത്ഥം ഒന്ന് ചിന്തിച്ചേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ച വസ്തുതകൾ ഇന്ന് പ്രമോദമായിരിക്കുന്നത് വേറെ ആർക്കാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും മാത്രമാണ്. ദൈവം ഭക്ഷിച്ച സ്വർഗീയ ഭോജനം, അവൻ്റെ ആ അപ്പമെന്ന് പറഞ്ഞത് ഇന്ന് ഭക്ഷിക്കുവാൻ അവകാശമുള്ളതും അത് വാസ്തവത്തിൽ ആസ്വദിക്കുന്നതുമായ ഒരു കൂട്ടർ ലോകത്തിലുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളുമേ ഉള്ളൂ. ഇസ് പ്രീസ്റ്റ്. എന്തൊരു ഭയങ്കരമെന്ന് ഓർത്തേ, ഇതാണ് വാസ്തവത്തിൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഫെലോഷിപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഷെയറിങ് ടുഗദർ. കൂട്ടായ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്, ഷെയറിങ് ടുഗദർ. ഷെയറിങ് കൺവിക്ഷൻസ്, ഫീലിങ്സ്, ജോയ്സ്, സോറോസ്. നമ്മുടെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ നമ്മുടെ വികാരങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നിച്ച് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ പേരാണ് കൂട്ടായ്മ. നമ്മൾ വചനത്തിൽ എന്താ വായിക്കുന്നത്? 1 യോഹന്നാൻ 1:3, നമുക്കൊന്ന് വായിച്ചേക്കാം. 1 യോഹന്നാൻ 1:3, നമുക്കുള്ള കൂട്ടായ്മ എവിടെയാണെന്ന് നോക്കിയാട്ടെ, ഒന്ന് വായിച്ചു നോക്കിയേ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഫെലോഷിപ്പ്, ഈ ഷെയറിങ് ടുഗദർ. ഓ മതി, അവർ ഫെലോഷിപ്പ് ഇസ് ഇൻഡീഡ് വിത്ത് ദ ഫാദർ ആൻഡ് വിത്ത് ഹിസ് സൺ. വി ആർ ഷെയറിങ് ടുഗദർ വിത്ത് ഗോഡ് ആൻഡ് വിത്ത് ഹിസ് സൺ. പിതാവിൻ്റെ ഹൃദയത്തെ എന്തെല്ലാം പ്രമോദിപ്പിച്ചോ, നമ്മൾ ഇന്ന് അവനോടുകൂടെ അത് പ്രമോദമായി നമ്മൾ എടുത്ത് കൂട്ടായ്മ ആചരിക്കുകയാണ്. നമുക്കത് ചിന്തിച്ചാൽ അതിൻ്റെ ആഴവും അതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ ആ മഹത്വവും നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് അതങ്ങോട്ട് മുഴുവൻ മനസ്സിലാക്കാനൊക്കില്ലേ. സി, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തിന് എന്തിലെല്ലാം ഡിലൈറ്റഡ് ഉണ്ടായിരുന്നോ, സി വി ആർ ഓൾസോ ഡിലൈറ്റഡ് ടുഗദർ വിത്ത് ഹിം ടുഡേ. ലോകത്തിനത് മനസ്സിലാകത്തില്ല, ഈ ദൈവത്തിൻ്റെ പുത്രനൊക്കെ ഇത്ര ശ്രേഷ്ഠനാണെന്നും ദൈവത്തിൻ്റെ പുത്രനിൽ ഇത്ര പിതാവ് മഹത്വപൂർണനായി ഇതൊക്കെ ഇതിൽ ആസ്വദിച്ചെന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിനത് മനസ്സിലാക്കാനൊക്കില്ലേ. ബട്ട് വി ആർ enjoying, we are also delighted in his son, so we have fellowship together. പിതാവിനോട് പുത്രനോട് കൂടെ നമുക്ക് ഇന്ന് ആ കൂട്ടായ്മ ഒന്നിച്ച് ആസ്വദിപ്പാൻ കഴിയുക. അത് വലിയൊരു അർത്ഥമാണ്, ആശയമാണ്. ഈ യാഗത്തിൻ്റെ ബാക്കി ശേഷിപ്പ് ഭക്ഷിപ്പാൻ അനുവദിക്കപ്പെട്ട ഏക കൂട്ടര് പുരോഹിതന്മാരാണ്. പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളുമാണ് ആ പുരോഹിതന്മാരെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുക. നമുക്കിനിയും നമുക്ക് ഈ യാഗത്തിലേക്ക് കടന്നു വരാം. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. നമുക്ക് ഹോമയാഗമെടുക്കാം, ബേൺഡ് ഓഫറിങ്, ഹോമയാഗമെടുക്കാം. നമ്മൾ ഓർത്തു 1:9 നോക്കിയാട്ടെ, 1:9 അവിടെ വായിക്കുന്നു, പുരോഹിതൻ സകലവും യാഗമെടുത്തെങ്കിൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. 1:13 നോക്കിയാട്ടെ, 13, പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി ഹോവയ്ക്ക് സൗർഭ്യാസനമായി ദഹനമായി യാഗപ്പെടുത്തെങ്കിൽ ദഹിപ്പിക്കണം. ഈ 1 ഹോമയാഗത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെ രണ്ടിടത്തും പറഞ്ഞു, ഓൾ ഓൺ ദ ഓൾട്ടർ, എല്ലാം യാഗപ്പെടുത്തെങ്കിൽ, മുഴുവൻ യാഗപ്പെടുത്തെങ്കിൽ കൊടുക്കുവാനായിട്ട് പറഞ്ഞു. നമ്മൾ ഓർത്തല്ലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്ത വശങ്ങളെയാണ് ഈ യാഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ ഹോമയാഗം ദൈവം എടുത്തു പറഞ്ഞു 2 2 അത് മുഴുവൻ യാഗപ്പെടുത്തെങ്കിൽ അർപ്പിക്കണം. അതുകൊണ്ടാണ് മലയാള ഭാഷാന്തരത്തിൽ വന്നു സർവാംഗ ഹോമയാഗം. സർവാംഗം, സകലവും യാഗമായി ഹോമമായി യാഗപ്പെടുത്തെങ്കിൽ തീരുകയാണ്. നമ്മൾ ഇതിൻ്റെ ആശയം അർത്ഥം ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടു ഹിസ് ഫാദർ ബോത്ത് ഇൻ ഹിസ് സർവീസ് ആൻഡ് ഇൻ ഹിസ് അറ്റോണിങ് ഡെത്ത് അപ്പോൺ ദ ക്രോസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിലും മരണത്തിലും പിതാവിനോടുള്ള സമ്പൂർണമായ സമർപ്പണത്തിൽ അവൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അവൻ മരിക്കുന്ന അവൻ്റെ ജീവിതത്തിലേറെ ആഗ്രഹം ആ പിതാവിനെ പ്രസാദിപ്പിക്കുക, മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാകുക. അങ്ങനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു, ഒന്നും ശേഷിപ്പിക്കാതെ എല്ലാം യാഗമെടുത്തെങ്കിൽ വിട്ടുകൊടുത്ത ദൈവത്തിൻ്റെ പുത്രൻ, ആ ദൈവപുത്രൻ പിതാവിൻ്റെ സന്നിൽ ഒരു ഹോമയാഗമായിരുന്നു. ആ ഹോമയാഗമായി ദഹിപ്പിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ് ഈ 1 നമുക്ക് വരച്ചു തരുന്നത്. ഞാനിത് ചിന്തിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തു. നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു ഭാഗം എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, സങ്കീർത്തനം 40 നിന്ന്. ഞാനങ്ങ് പറഞ്ഞു പോകാം. സങ്കീർത്തനം 40:7 വാക്യത്തിലെ ദാവീദ് പറഞ്ഞു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നാൽ അത് കർത്താവിന് വേണ്ടി കോട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയാണോ കോട്ട് ചെയ്തത്? നോട്ട് ചെയ്തിട്ടുണ്ടോ? എബ്രായലേഖനം 10:7-9 ഈ ദാവീദ് പറഞ്ഞ വാക്കെടുത്ത് കോട്ട് ചെയ്തത്. ഒരു വേർഡ് അവിടെ മാറ്റിയാണ് അവിടെ രേഖപ്പെടുത്തിയത്. എന്താ വാക്കെന്നറിയാമോ? ദാവീദ് പറഞ്ഞു, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ലോ ഐ കം ടു ഡു ദൈ വിൽ. ഡേവിഡ് ഡിലൈറ്റഡ് ഇൻ ഡൂയിങ് ദ വിൽ, ബട്ട് ദ ലോർഡ് കെയിം ടു ഡു ദ വിൽ. ഹി വാസ് നോട്ട് ഓൺലി ഡിലൈറ്റിംഗ് ബട്ട് ഹി ഹാസ് കം ടു ഡു ദറ്റ് വിൽ. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് സങ്കീർത്തനം 40:7 എബ്രായലേഖനം 10:7-9 വാക്യങ്ങൾ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഒന്നും പരിശുദ്ധാത്മാവ് അവിചാരിതമായിട്ട് എഴുതിയല്ലേ, ദൈവശ്വാസ്യമാണ് ദൈവത്തിൻ്റെ വചനം. ദാവീദിന് വാസ്തവത്തിൽ ദൈവഹിതം പൂർണ്ണമായി ചെയ്യുവാൻ സാധിച്ചെന്ന് പറയാൻ സാധിക്കുകയില്ല. ദാവീദ് പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിൽ വളരെ ഡിലൈറ്റഡായി അതിൽ പ്രമോദിച്ചുകൊണ്ടിരുന്നു, ശരിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പ്രമോദിക്കുകയല്ലായിരുന്നു. എന്താ ചെയ്തത്? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഐ കം ടു ഡു ദൈ വിൽ. ഇത് കർത്താവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ ദാവീദിൻ്റെ കൂട്ട് തന്നെ, വി ഓൾ ഡിലൈറ്റ്, ബട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല, നമ്മളിതെല്ലാം ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ ഹോമയാഗം പഠിച്ചു തീരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. കാരണം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന് പകരം എനിക്ക് വേണ്ടി അവൻ പ്രസാദിപ്പിച്ചു. എന്നെ നരകത്തിന് വിടിയിപ്പാൻ പാപയാഗം മതിയായിരുന്നു. നമ്മൾ ചിന്തിക്കണം, നരകത്തിൻ്റെ എന്നെ വിടുവിക്കാൻ പാപയാഗം മാത്രം മതിയായിരുന്നു. എന്നാൽ അതുകൊണ്ട് അവൻ തൃപ്തനായില്ലേ? പാപത്തിന് പരിഹാരമായി മാത്രമല്ല മരിച്ചത്, അവൻ്റെ ഓരോ ചുവടിലും ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് അവസാനം നമ്മൾ വായിക്കുന്നു, ഞാൻ കവർ ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വന്നു. ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ പലതും കവർന്നത്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ മുഴുവൻ കൊടുത്തു തീർത്തപ്പോൾ പിതാവ് അവനിൽ അങ്ങോട്ട് പ്രസാദിക്കുകയാണ്. അതോടുകൂടെയാണ് നമുക്ക് സകല നന്മകളും പിതാവ് തരാൻ പ്രസാദിച്ചത്. അവൻ മഹത്വം ചോദിച്ചിട്ട് നമുക്ക് വേണ്ടി തരികയാണ്. കാരണം എന്നാ? അത്രമാത്രം പിതാവിനെ അവൻ ഡിലൈറ്റഡ് ആക്കി, അവൻ്റെ ഓരോ ചുവടിലും പിതാവിനെ അത്രമാത്രം പ്രസാദിപ്പിച്ചു. അത് നമുക്ക് ഈ ഹോമയാഗത്തിൽ കാണാൻ കഴിയും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ, നമ്മുടെയൊക്കെ ആഗ്രഹം നരകത്തിൽ നിന്ന് വിടുതൽ കിട്ടണം, എങ്ങനെങ്കിലും സ്വർഗത്തിൽ പോകണം. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഒന്ന് കടന്നു കിട്ടിയാൽ മതിയെന്ന്. അങ്ങോട്ടൊന്ന് കടന്നു കിട്ടിയാൽ മതി, സ്വർഗത്തിലോട്ടൊന്ന് ചെന്നാൽ മതി. അതിന് പാപയാഗം മതിയായിരുന്നു, ഒറ്റയാഗം മതിയായിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. ഹി വാസ് പ്ലീസിങ് ഹിസ് ഫാദർ. മനുഷ്യനാരും അത് ചെയ്തിട്ടില്ലേ? ഒരു മനുഷ്യനും അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്നാൽ അവൻ അവസാനത്തോളം ആ പിതാവിനെ പ്രസാദിപ്പിച്ചു. അതാണ് ഈ ഹോമയാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനത്തോളം അവൻ യാഗമായി മാറി. നമുക്ക് യോഹന്നാൻ 4:34 കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. എന്താ? എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. സോ കർത്താവിന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതായിരുന്നു. യോഹന്നാൻ 5:30, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ഞാൻ ചെയ്യുവാൻ വന്നത്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. ഐ ഡു നോട്ട് സീക്ക് മൈ ഓൺ ബട്ട് വിൽ ബട്ട് ദ വിൽ ഓഫ് ദ ഫാദർ ഹു സെൻ്റ് മീ. യോഹന്നാൻ 6:38, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഫോർ ഐ ഹാവ് കം ഡൗൺ ഫ്രം ഹെവൻ നോട്ട് ടു ഡു മൈ ഓൺ വിൽ ബട്ട് ദ വിൽ ഓഫ് ഹിം ഹു സെൻ്റ് മീ. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴൊക്കെ അവൻ്റെ ആഗ്രഹം അവനെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ ആഹാരം അവൻ്റെ ഇഷ്ടം ചെയ്യുക, അതവൻ ചെയ്തു തീർക്കുകയാണ്. അത് ചെയ്തു തീർത്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് 2 പ്രാവശ്യം സ്വർഗം തുറന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചു. ദൈവം എന്തിനായി 2 പ്രാവശ്യം പറഞ്ഞത്? 3 പ്രാവശ്യം എന്താ പറയാഞ്ഞേ? 2 പ്രാവശ്യം പറഞ്ഞതിന് കാരണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 3:17, Matthew 3:17 and Matthew 17:5 ആണ്, 17:5 ആണ്. മത്തായി 3:17, 17:5. ഈ 2 പ്രാവശ്യം അത് പറയാനൊരു കാരണമുണ്ട്. ആദ്യത്തെ ശബ്ദം വരുന്നത് കർത്താവ് സ്നാനമേൽക്കുമ്പോഴാണ്, രണ്ടാമത്തേതോ മറുരൂപമലയിൽ വെച്ചാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ 30 വർഷം അവൻ എങ്ങനെ ജീവിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അവൻ്റെ ബാല്യപ്രായം, യൗവനം, എങ്ങനെ അവൻ ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ലേ? എന്നാൽ അവൻ പരിശുശ്രൂഷയ്ക്കിറങ്ങുമ്പോൾ 30 വയസ്സായി. ആ 30 വയസ്സിൽ സ്വർഗം തുറന്ന് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കഴിഞ്ഞ 30 വർഷം ഹി വാസ് മൈ ഡിലൈറ്റ്. ആൻഡ് അതർവൈസ് ഗാഡ് വാസ് റിയലി ഡിലൈറ്റഡ് ഇൻ ഹിസ് സീക്രട്ട് ലൈഫ്. അവൻ്റെ പരിശുശ്രൂഷ 3.5 വർഷം, പരിശുശ്രൂഷ കഴിഞ്ഞ് ക്രൂശീകരണത്തിന് പോവുകയാണ്. മറുവമലയിൽ വെച്ച് അവൻ രൂപാന്തരപ്പെടുമ്പോൾ വീണ്ടും സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗോഡ് വാസ് പ്ലീസ്ഡ് ഇൻ ഹിസ് പബ്ലിക് ലൈഫ്. ദ ലോർഡ് വാസ് പ്ലീസ്ഡ് ഇൻ ഹിസ് സീക്രട്ട് ലൈഫ് ആൻഡ് ദ ലോർഡ് വാസ് പ്ലീസ്ഡ് ഇൻ ഹിസ് പബ്ലിക് ലൈഫ്. അവൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പിതാവ് പ്രസാദിച്ചു. അതുകൊണ്ടാണ് ഈ 2 പ്രാവശ്യം ആ ശബ്ദം ഉണ്ടായത്. ഈ ഹോമയാഗം നമ്മളെ അത് പഠിപ്പിക്കുകയാണ്. നോക്കാം ഈ 1 അധ്യായം വീണ്ടും നോക്കിയാട്ടെ. ഈ 1 അധ്യായത്തിൻ്റെ 9:13-17 വാക്യം, ലേവ്യ പുസ്തകം 1:9-13-17 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെസ്, 13-ാം വാക്യത്തിന്റെ അവസാനം യഹോവയ്ക്ക് സൗരഭ്യാസനായ ദഹനയാകും. 17-ാം അവസാനം യഹോവയ്ക്ക് സൗരഭ്യാസനായ ദഹനയാകും. ഇറ്റ് വാസ് സ്വീറ്റ് സേവർ ഇൻ ടു ദ ലോർഡ്. ഇറ്റ് വാസ് സ്വീറ്റ് സേവർ, പിതാവിന് സൗരഭ്യമുള്ള ഒരു കാര്യം. മത്തായി 6:10 അവൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? നമ്മോടും പറഞ്ഞതാണല്ലേ, നമ്മോട് പ്രാർത്ഥിക്കാൻ അതാ പറഞ്ഞ, എന്താ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, പിതാവിൻ്റെ ഇഷ്ടം. നമ്മൾ അത് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടു. കർത്താവ് അത് ചെയ്തിട്ടാണ് നമ്മളെ അത് പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. പിതാവിൻ്റെ ഇഷ്ടം അവൻ ചെയ്തിട്ടാണ് അത് അവൻ നമ്മളെ ചെയ്യാൻ പഠിപ്പിച്ചത്. ഇനി നമുക്ക് ആ ലേവ്യ പുസ്തകം 1 അധ്യായം നോക്കാം. ബൈബിളുള്ളവരൊക്കെ ഒന്ന് നോക്കിയേ, ഈ 1 അധ്യായത്തിലെ ഹോമയാഗത്തിലെ 3 വസ്തുക്കൾ ഹോമയാഗമായിട്ട് അർപ്പിക്കാം. ദൈവം അത് ഓരോ യാഗത്തിലും ഓരോന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരു റീസണുണ്ട്. അതെങ്ങനെ അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്, അതിനൊരു റീസണുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള ഓരോ വേർഡും അനലൈസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഓരോ വേർഡും ഇവിടെ 3 വസ്തുക്കളെ യാഗമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ 3 വസ്തുക്കൾ യാഗമായിട്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് അർത്ഥമുണ്ട്. എന്നാൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, 3-9 വരെ ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്ന് ഹോമയാഗം കഴിക്കുന്നെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. കന്നുകാലികളിൽ ഊനമില്ലാത്ത ആണ് എന്താണ്? കന്നുകാലികളിലാണ് ഏതാ? കാള അല്ലേ? അപ്പം കാളയെ അർപ്പിക്കാം, പശുവിനെ അർപ്പിക്കാനൊക്കെ ഇല്ലേ? 2:10 തുടങ്ങി 13-ാം വാക്യം വരെ വരുമ്പോൾ അവർക്ക് ചെമ്മരിയാടോ കോലാടിനെയോ അർപ്പിക്കാം. പിന്നീട് 14 വരുമ്പോൾ അവർക്ക് പ്രാവിനെയോ പ്രാവിൻ്റെ കുഞ്ഞിനെയോ അർപ്പിക്കാം. 14-17 ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, അതിൻ്റെ 3-9 അവർ കാളക്കിടാവിനെ അർപ്പിക്കണം, കാളയെ അർപ്പിക്കണം. പിന്നീട് 10-13 ചെമ്മരിയാടോ കോലാടിനെ അർപ്പിക്കണം. 14-17 പ്രാവിൻ്റെ കുഞ്ഞിനെയോ പ്രാവിനെയോ അർപ്പിക്കണം. ദൈവം ഈ 3 വസ്തുതകളെ യാഗമായിട്ട് അർപ്പിക്കാനായിട്ട് പറഞ്ഞുള്ളൂ. നമ്മളൊന്ന് ചിന്തിക്കണം, തൻ്റെ പുത്രൻ്റെ സമ്പൂർണമായ അനുസരണവും മരണത്തെയും വരച്ച് കാണിക്കുമ്പോൾ ദൈവം പറഞ്ഞതാണ് ഈ മൂന്ന് യാഗങ്ങൾ അർപ്പിക്കണം. അതില് ഇപ്പം നമ്മൾ ഓർത്തു, ആദ്യം പറഞ്ഞത് നിന്റെ വഴിപാട് കന്നുകാലികളിൽ നിന്നാണെങ്കിൽ ഊനമില്ലാത്ത ആണായിരിക്കണം. ഊനമില്ലാത്ത ആണ് നമുക്കറിയാം അത് കാളക്കിടാവാണ്. ഇവിടെ ഒരു വസ്തുത കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇവിടെ ഈ മൂന്ന് വസ്തുതകൾ അർപ്പിക്കാനായിട്ട് ദൈവം അനുവാദം കൊടുത്തു. എന്നാൽ എങ്ങനെയാണ് അത് അർപ്പിക്കേണ്ടത്? ആവർത്തനം 16:16-17 ആ വാക്യം ശ്രദ്ധേയമായൊരു വാക്യമാണ്. 16:16-17, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാൾ ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താൻ തന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. നമുക്ക് രക്ഷിക്കപ്പെടുമ്പോൾ ഒന്നും ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കണ്ട, ഒന്നും കൊണ്ടുവരണ്ട, ശരി അല്ലേ? എന്നാൽ ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, നിങ്ങൾ എന്റെ സന്നിധിയിൽ ഇനിയും വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവം എന്നെ മടിച്ചു വരുമ്പോൾ ദൈവം പറഞ്ഞു വെറും കൈയായിട്ട് വരരുത്. വെറും കൈയായി വരരുതെന്ന് മാത്രമല്ല ദൈവം എടുത്തു പറഞ്ഞു, ഓരോരുത്തനെ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം വേണം അവൻ കൊണ്ടുവരാൻ. കാളെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവൻ കാളെ കൊണ്ടുവരണം, ആടിനെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവൻ ആടിനെ കൊണ്ടുവരണം. ഇനി അതിനു നിവൃത്തിയില്ലാത്തവൻ ഒരു പ്രാവിനെയും കൊണ്ടെങ്കിലും അവിടെ കടന്നു വരണം. ദൈവം നൽകിയ അനുഗ്രഹത്തിനൊത്തോണം വേണം ദൈവത്തിന്റെ അടുക്കലെ കടന്നു വരാൻ. ആത്മീക നന്മകളും ഭൗമിക നന്മകളും ഒക്കെ ഇതോടുള്ള ബന്ധത്തിൽ പ്രായോഗികമായ വശങ്ങൾ നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടെ നമ്മളെ വളരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിനൊത്തോണം വേണം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൊടുക്കാൻ. ആത്മീകമായി ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അതുപോലെ ഒരു അനുഗ്രഹമായിരിക്കണം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും. ഞാൻ അത്രത്തോളം പ്രാപ്തനല്ല, എന്നാൽ എനിക്ക് നൽകിയ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ കൊണ്ടുവരണം. നമുക്കിവിടെ വലിയൊരു ആശയമുണ്ട്. എന്താ? ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് അടുത്ത് വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ പ്രാപ്തിക്ക് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണം. ഒരു പ്രാവിനെ മാത്രമേ ഉള്ളൂവെങ്കിലും ആ പ്രാവിനെയും കൊണ്ട് വരണം. വി ഷുഡ് ബ്രിങ് സംതിങ്. രക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നും നമ്മോട് ചോദിച്ചില്ല, പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവജനം അവനെ ആരാധിക്കാൻ അവൻ്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. യഹൂദന്റെ ചരിത്രം പഠിച്ചാൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരോഹണ ഗീതം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ അപ്പോഴാണ് അവൻ പാടിക്കൊണ്ടു പോകുന്നത്. അതിൻ്റെ ചരിത്രം പറയുന്നത് റോഡിൻ്റെ രണ്ട് വശത്തും ഗാനപ്രതിഗാനമായിട്ട് പാടിക്കൊണ്ട് യെരുശലേം ഉയർന്നാണ് ഇരിക്കുന്നത്. ഓൾട്ടർ, എലിവേഷൻ ഓൾട്ടർ, അങ്ങനെ നാല് ഭാഗത്തുനിന്നും അവരുടെ യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. ധനികന്മാർ കാളയൊക്കെ കൊണ്ടുവരും, കുറച്ചുകൂടെ ഇതുള്ള ഒരു ആടിനെയൊക്കെ കൊണ്ടുവരും, കുറേ പേര് കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ടുവരും, ചിലർ കയ്യിൽ കൊണ്ടുവരും, ചിലർ പ്രാവിനെ പിടിച്ചുകൊണ്ടുവരും. ഇങ്ങനെ അവർ ദൈവസന്നിൽ വരുമ്പോൾ അനേക വസ്തുക്കളുമായിട്ട് അവർ കടന്നു പോവുകയാണ്. അവർക്ക് നൽകിയ വിളവിനും അനുഗ്രഹത്തിനും ഒക്കെ അനുസരിച്ച് അവരുടെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഗാനപ്രതിഗാനമായ ആരോഹണ ഗീതം പാടിക്കൊണ്ട് അവർ സന്തോഷത്തോടെ കടന്നു പോവുകയാണ്. അതൊരു വലിയ ചിത്രമാണ്. ആ സന്ദർഭത്തിൽ സ്വർഗം തുറന്ന് പറയുന്ന വാക്കാണ് 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു, എത്ര ശുഭം, എത്ര മനോഹരം. ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ് ഫോർ ദ ബ്രദർസ് ടു ഡ്വൽ ടുഗദർ ഇൻ യൂണിറ്റി. അവരൊന്നിച്ച് ഞാൻ ആരാധിക്കാൻ അടുത്തു വന്ന് അവരുടെ നന്മകളുമായിട്ട് അടുത്തു വരുമ്പോൾ സ്വർഗം തുറന്നു പറയുന്ന ഒരു വാക്കാണ് ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസന്റ് ഇറ്റ് ഈസ്. ദൈവത്തിന് അത്ര സന്തോഷമാണ്. ലോകത്തിൽ മറ്റെങ്ങും കാണുവാൻ കഴിയാത്ത ഒരു പ്രത്യേകത അവിടെ കാണുവാനായിട്ട് കർത്താവിന് ദൈവത്തിന് സാധിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് അടുത്തു വരാം. ഇവിടെ ഒരു പാഠം കൂടെ ഉണ്ട്. ആ പാഠം ഞാൻ വേണമെങ്കിൽ അതോടെ എടുത്തിടാൻ കടന്നു പോകാം. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്ത എന്നെ വളരെ ഭരിച്ചു. ഒരുത്തന് കാളയും കൊണ്ട് വരുന്നു, ഒരുത്തൻ ആടിനെയും കൊണ്ട് വരുന്നു, ഒരുത്തൻ പ്രാവിനെയും കൊണ്ട് വരുന്നു. ഓക്കെ, ഇവന് കാളെ കൊണ്ട് വരാൻ സാധിക്കാഞ്ഞിട്ടാണോ ഇവന് ഈ പ്രാവിനെയും കൊണ്ട് വരുന്നത്? ദൈവം ഈ മൂന്ന് പേരെ ഒരുപോലെ സ്വീകരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ പഠിക്കണം. യഹൂദന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവരെ എല്ലാം ദൈവം ഒരുപോലെ അനുഗ്രഹിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ അവർക്ക് ഭൂമി ഒരുപോലെ ഭാഗിച്ചു കൊടുത്തു അല്ലേ? ഭൂമി ഭാഗിച്ചു കൊടുത്തു, ഓരോ ഗോത്രത്തിനും കുടുംബത്തിനും ആവശ്യമുള്ള ഭൂമി ഭാഗിച്ചു കൊടുത്തു. എന്നാൽ ചിലരുടെ അവിവേകം കൊണ്ടും അധ്വാനിക്കുവാൻ മനസ്സില്ലാത്ത മടി കൊണ്ടും ഒക്കെ അവരൊരു പക്ഷേ ഭൂമി വിറ്റുകയാണ്. ഒരുപക്ഷെ അവർക്ക് കാളയും ആടും ഒന്നും കാണത്തില്ലേ? അവരുടെ മടിയാണ്, അവരുടെ അലസതയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ചെല്ലണമല്ലോ, അവരൊരു പ്രാവിനെ വല്ലതും പിടിച്ചുകൊണ്ട് പോകും അല്ലെ, കൊണ്ടുപോകും. അതിൻ്റെ കാരണം എന്നാ? ഹീസ് നോട്ട് റിച്ച് ഇനഫ് ടു ബ്രിങ് എ ബ്ലോക്ക്. ദ റീസൺ ഈസ് യെസ്, ഹി വാസ് നോട്ട് ഫെയ്ത്ത്ഫുൾ ബിഫോർ ഹിസ് ഗോഡ്. നമ്മൾ ഇതൊരു സത്യം പഠിപ്പിക്കുന്നു. നമ്മെ എല്ലാവരെയും ഒരുപോലാണ് അനുഗ്രഹിച്ചത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഒരുപോലാണ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചത് അല്ലേ? യെസ്, നമ്മളെ ഒരേ അനുഗ്രഹത്താൽ, ഒരേ ആത്മാവനാൽ മുദ്രയിട്ട്, ഒരേ ആത്മാവനെ നമ്മുടെ ഉള്ളിൽ തന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് പറയുവാൻ കഴിയുമായിരുന്നു, അവരെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും ഞാൻ അധികം അധ്വാനിച്ചു, അവരെക്കാട്ടിലധികം ഞാൻ അധ്വാനിച്ചു. പൗലോസിന് സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നു. പൗലോസ് വളരെ അധ്വാനിച്ചുകൊണ്ടാണ് പൗലോസിനെ അവിടെ പൗലോസായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. മടിയന്മാരായ അലസന്മാരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഒരു കാളയെ ദിവസനിൽ കൊണ്ടുചെല്ലാൻ കഴിയുമോ? സാധിക്കില്ല. അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ അവർ പ്രാവീണ്യം കൊണ്ടേ ചെല്ലുകയുള്ളൂ. നമ്മളെ എല്ലാവരെയും ഒരുപോലെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്, ആത്മീയ അനുഗ്രഹം. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ അധ്വാനിക്കുകയാണ്, അധ്വാനിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് കാളയം കൊണ്ട് പോകണം, എനിക്കതിന് സാധിക്കും. കാരണം എന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നത് ഒരേ അനുഗ്രഹത്താലാണ്. നമുക്ക് ഗിഫ്റ്റുകൾ തന്നിരിക്കുകയാണ്. ആ ഗിഫ്റ്റുകൾ സ്റ്റെറപ്പ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലേ ദൈവത്തിന് അത് പ്രസാദകരമായി ദൈവത്തിന് വാസ്തവത്തിൽ കാളയെപ്പോലുള്ളത് അർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്ത ഇവിടെ വന്നു, ഞാനത് വിടട്ടെ. ഇനി നമ്മുടെ കർത്താവിലേക്ക് മടങ്ങി വരാം. ഇടയ്ക്കിടയ്ക്ക് പ്രായോഗികമായ വശം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. അത് കുറച്ചുകൂടെ ഒരു പ്രായോഗികമായ പഠനം കൂടെ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി. എന്നാൽ ഇവിടെ നമുക്ക് ഇനി നമ്മുടെ കർത്താവിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ യാഗത്തിൽ ആദ്യം ഹോമയാഗം പറഞ്ഞു, ഹോമയാഗത്തിൽ ആദ്യം പറഞ്ഞു ഒരു കാളക്കിടാവ്. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ വരച്ചു കാണിച്ചപ്പോൾ ആദ്യം ഒരു കാളയെ പറഞ്ഞത്. ഒരു കാളയുടെ ജോലി എന്നെ യെശയ്യാ 1:3 വായിക്കട്ടെ. യെശയ്യാ 1:3 എടുത്തു പറഞ്ഞു, കാള തൻ്റെ ഉടയവനെ അറിയുന്നു. ദ ഓക്സ് നോസ് ഇറ്റ്സ് മാസ്റ്റർ ഓർ ഇസ് ഓണർ. ദ ഓക്സ് നോസ് ഇറ്റ്സ് ഓണർ. നമ്മൾ മൃഗങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ കാളയും ആ കാളയുടെ ഉടവനുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഈ കാള എന്താ ചെയ്യുന്നത്? ഈ കാളയെപ്പോഴും അവൻ്റെ വണ്ടി വലിക്കുകയാണ്, അവൻ്റെ നിലം ഉഴുതു കൊടുക്കുകയാണ്, അവൻ്റെ കറ്റകൾ ചുമന്ന് അവൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. ആ കാലത്തൊക്കെ കാള ചവിട്ടി ആ ഗോതമ്പും മറ്റും മെതിച്ചു കൊടുക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, യജമാനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു മൃഗം, മറ്റൊരു ചിന്തിച്ചാൽ യജമാനൻ്റെ ദാസൻ. ഈ കാള നിൽക്കുന്നത് എവിടെയാണ്? യജമാനൻ്റെ ദാസൻ. ബുള്ളക്ക് ഈസ് ദ സിംബിൾ ഓഫ് എ സെർവൻറ്റ്. യജമാനനെ അനുസരിക്കുന്ന കാള, യജമാനു വേണ്ടി അധ്വാനിക്കുന്ന കാള, യജമാനു വേണ്ടി ഭാരം വലിക്കുന്ന കാള, യജമാൻ്റെ വായിൽ ഉഴുതു കൊടുക്കുന്ന കാള, യജമാൻ്റെ കറ്റ ചുമന്ന് വീട്ടിൽ എത്തിക്കുന്ന കാള, ആ കറ്റകളെ മെതിച്ച് അതിൻ്റെ മണികൾ എടുത്തു കൊടുക്കുന്ന കാള. കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യത്യസ്ത നിലയിൽ അതെടുക്കാം. കേട്ടോ, യജമാൻ്റെ വായിൽ ഉഴുതു കൊടുക്കുന്നു, യജമാൻ്റെ കറ്റ വീട്ടിലെത്തിക്കുന്നു, യജമാനൻ്റെ കറ്റ അത് മെതിച്ചു കൊടുക്കുന്നു. നമ്മുടെ ചിന്തയിലേക്ക് നമുക്ക് ഒതുങ്ങി നിൽക്കാം. പിതാവിനെ അനുസരിച്ച ഒരു ദാസനായിട്ട് ഇവിടെ വരച്ചു കാണിക്കുകയാണ് ആ കാള. നമുക്ക് വാക്യങ്ങൾ നോക്കാം. യെശയ്യാവ് 42:1 പിതാവ് പറയുന്ന വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഐശയ്യാ 42:1 യെശയ്യാവ് 42:1 യെശയ്യാവ് 42:1 ഓ ഇതാ എൻ്റെ ദാസൻ, ബിഹോൾഡ് മൈ സെർവൻ ഹും ഐ ഹവ് ഹോൾഡ് മൈ എലക്ട് വൺ ഇൻ ഹും മൈ സോൾ ഡിലൈറ്റ്സ്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. യെശയ്യാവ് 52 എടുത്താട്ടെ, 13-14 യെശയ്യാവ് 52:13-14 നമ്മുടെ കർത്താവിനെ കുറിച്ച് പിതാവ് പറഞ്ഞ വാക്കുകളാണ്. ബിഹോൾഡ് മൈ സെർവൻറ്റ്, മൈ സെർവൻ, ബിഹോൾഡ് മൈ സെർവൻ ഹും ഇൻ ഹും മൈ സോൾ ഡിലൈറ്റഡ്. എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ, മൈ സെർവൻ. ദൈവം പറയുകയാണ് മൈ സെർവൻറ്റ് എന്ന്. വീണ്ടും നമ്മൾ ഇത് തന്നെ വാക്ക് സക്കറിയാ 3:8 വായിക്കുന്നുണ്ട്. ഫോർ ബിഹോൾഡ് ഐ ആം ബ്രിംഗിങ് ഫോർത്ത് മൈ സെർവൻറ്റ് ദ ബ്രാഞ്ച്. സക്കറിയാ 3:8 കർത്താവിനെ വീണ്ടും അവിടെ ദാസൻ എന്ന് വിളിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിപ്പിലയാണ് 2:5-8 വരെയുള്ള വാക്യം വളരെ പരിചയമാണ്. അവിടെ വായിക്കുന്നു, ദൈവത്തോടുള്ള സമത്വം രൂപപ്പിടിച്ചുകൊള്ളാതെ അവൻ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായപ്പോൾ അവൻ എങ്ങനെയായി? അവൻ ദാസവേഷം എടുത്തു. ഹി ടുക്ക് ദ ഫോം ഓഫ് എ ബോൺ സെർവൻ, ഒരു ദാസനായി. ആ പദങ്ങളോടെ ശ്രദ്ധിച്ച്, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങി വന്ന ദാസൻ. മർക്കോസ് 10:45 അവൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയെ കൊടുക്കാനും ഞാൻ വന്നതാണ്. അവിടെ സേവിക്കുന്ന കർത്താവ്. ലൂക്കോസ് 22:27 നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആരാണെന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സേവിക്കുന്നവനാണ്. ഐ ആം എമംഗ് യു ആസ് ദ വൺ ഹൂ സെർവ്സ്. അല്ലേ, നമ്മുടെ കർത്താവിനെ വീണ്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ. അവസാനത്തെ അത്താഴ സമയത്ത് ആരാണവന്? ഒരടിമയുടെ വേഷമാണ്, തോർത്തെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് അവരുടെ കാലുകളെ കഴുകി കൊടുക്കുന്ന കർത്താവ്, ഒരു ദാസൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു ദാസൻ. വാസ്തവത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചപ്പോഴും നമ്മൾ ആരെയാണ് സേവിക്കേണ്ടത്? വാസ്തവത്തിൽ ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന് പ്രമോദമായത് എന്താണ്? നമ്മളതാണ് അന്വേഷിക്കേണ്ടത്. ലോകത്തിൽ പല വേലകളും കാര്യങ്ങളൊക്കെ കണ്ടേ, പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദാസനാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നത്, അവൻ്റെ ഇഷ്ടം ആരാഞ്ഞ് അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മൾ തുനിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ ലൂക്കോസ് 19:20 എടുക്കുമ്പോൾ ഇതോടെ ചേർത്ത് ഞാനതൊന്ന് ഓർപ്പിക്കട്ടെ. കർത്താവ് ഓർത്തെടുത്ത് അരയിൽ ചുറ്റി നമ്മളോടും പറഞ്ഞു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. എന്നാൽ ലൂക്കോസ് 19:20 കർത്താവ് താലന്ത് ഭാഗിച്ചു കൊടുക്കുമ്പോൾ ഒരു ദാസനെ കുറിച്ച് പറഞ്ഞു. എന്താ ചെയ്തത്? അവൻ താലന്ത് എടുത്ത് എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. എന്നാൽ അവിടെ ഒരു വാക്ക് നമ്മൾ വിട്ടുകളഞ്ഞു, കുഴിച്ചിട്ടെന്നല്ല പറഞ്ഞേ, അവൻ റൂമാലിൽ കെട്ടി കുഴിച്ചിട്ടെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഹി ടൈഡ് ഇറ്റ് ഇൻ എ നാപ്കിൻ ആൻഡ് ബറീഡ്. എന്തിനാ കർത്താവ് അതങ്ങനെ പറഞ്ഞത്? ആ കാലത്ത് ദാസന്മാർ അരക്കി കെട്ടുന്ന തുണി എന്തിനാ അരക്കി കിട്ടുന്നതെന്ന് അറിയാമോ? അവരിങ്ങനെ യജമാനു വേണ്ടി അധ്വാനിക്കുമ്പോൾ വിയർക്കും, വിയർക്കുമ്പോൾ ആ തൂർത്തിൻ്റെ അറ്റമെടുത്ത് അവർ തുടച്ചുകൊണ്ട് വീണ്ടും അധ്വാനിക്കുകയാണ്. ഈ ദാസന് വേർക്കാൻ മനസ്സില്ലേ, അവൻ ആ തോർത്ത് അഴിച്ചെടുത്തു. ആ തോർത്തിനകത്താണ് അവൻ്റെ താലന്ത് വെച്ച് കെട്ടിക്കുഴിച്ചിട്ടത്. അതാ കർത്താവ് പറഞ്ഞത്, അവൻ ആ റൂമാലിൽ കെട്ടിക്കുഴിച്ചിട്ടെന്ന. ഹി ഈസ് നോട്ട് വില്ലിങ് ടു സ്വെറ്റ് ഫോർ ഹിസ് മാസ്റ്റർ. അവൻ യജമാനു വേണ്ടി വിയർക്കുവാൻ അവന് മനസ്സില്ലേ. കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. എൻ്റെ കർത്താവിനത് ചെയ്യാമായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവനായി അവൻ അധ്വാനിപ്പാൻ കഴിയുമായിരുന്നെങ്കിൽ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ ഞാൻ ആരായിരിക്കണമെന്ന് അറിയാമോ? ഐ ഷുഡ് ബി വൺ ഹു ഇസ് സേർവിങ് അതേഴ്സ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിനെ മറ്റുള്ളവർ എന്നെ സേവിക്കണം. വാസ്തവത്തിലൊരു എൽഡർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ഹൂ ഇസ് എൻ എൽഡർ ഓഫ് എൻ അസംബ്ലി? ഹി ഈസ് ദ വൺ ഹു സേർവ്സ് അതേഴ്സ്. ഇന്ന് ആ കൺസെപ്റ്റ് മാറിപ്പോയി, ഇറ്റ്സ് റോങ്. വാസ്തവത്തിൽ പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ they are the one who serves others. മറ്റുള്ളവരെ സേവിക്കുന്നവരാണ്. ആ കുടുംബം അതിന് കൊടുത്തിരിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾ ആതിഥ്യത്തിനും മറ്റും തുറന്നു കൊടുത്തിരിക്കുകയാണ്. അവർ മറ്റുള്ളവരെ സേവിക്കുകയാണ്. യജമാന്റെ ആ ദിവ്യ സ്വഭാവം വിളങ്ങുന്നവരാണ് വാസ്തവത്തിൽ അവൻ്റെ ദാസന്മാർ. ഇന്ന് ലോകത്തിൽ അങ്ങനെയല്ലേ? അവർക്ക് പ്രാമുഖ്യം വേണം, അവർക്ക് വലിയ സ്ഥാനം വേണം, അവരെ മറ്റുള്ളവർ സേവിക്കണം, അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ വേണം. അത് കർത്താവിൻ്റെ ദാസന്മാരുടെ സ്വഭാവമല്ല. കർത്താവിൻ്റെ ദാസന്മാരെ അവൻ ജീവിച്ച പോലെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രായോഗികമായിട്ട് ആ വശം നമ്മളെ വളരെയധികം പഠിപ്പിക്കുന്നു. അവൻ്റെ സ്വഭാവം നമ്മൾ പഠിക്കും തോറും നമ്മൾ അവനെ പോലെ ആയിത്തീരുവാനായിട്ട് നമ്മൾ കൂടുതൽ ബാധ്യസ്ഥന്മാരായി മാറും. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കർത്താവ് യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചത് യെശയ്യാവ് 53 അതിൻ്റെ ആദ്യത്തെ 3 വാക്യത്തിൽ അവിടെ ആ ദാസൻ എന്നുള്ള നിലയുള്ള ബന്ധത്തിൽ കർത്താവിനെ അവിടെ വരച്ച് കാണിച്ച വേറെ ഒരു പാഠം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. യെശയ്യാവ് 53 ആദ്യത്തെ 3 വാക്യം. ഇവിടെ ഒരു വാക്കുണ്ട്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ദ ആം ഓഫ് ദ ലോർഡ്. ദ ആം ഓഫ് ദ ലോർഡ്, കർത്താവ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണെന്ത്? ആം ഓഫ് ദ ലോർഡ്, യഹോവയുടെ ഭുജം. ഇവിടെ ചവൽ എൻ്റെ മുന്നിലിരിപ്പുണ്ട്. ഈ ചവൽ എടുത്ത് എനിക്ക് എൻ്റെ മുഖവും തുടയ്ക്കണം. അത് ചെയ്യുന്നത് ആരാണ്? എൻ്റെ കൈയാണ്. എൻ്റെ കൈയെടുത്ത് എൻ്റെ മുഖം ആ ചവലൊന്ന് തുടയ്ക്കുകയാണ്. എൻ്റെ കൈയാണ് ആ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ചെയ്യുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിവർത്തിച്ച കരമാണവൻ. ഈസ് ദ ആം ഓഫ് ദ ലോർഡ്. ഇതാർക്ക് വെളിപ്പെട്ടു എന്നാണ് ഇവിടെ യെശയ്യാവ് ചോദിക്കുന്നത്. ആർക്കത് മനസ്സിലായി? ആർക്കത് വെളിപ്പെട്ടു മനസ്സിലായി? യഹൂദിനത് മനസ്സിലായില്ലേ? എന്നാൽ വാസ്തവത്തിൽ ഇതിൻ്റെ ആൻസർ, നമുക്കത് വെളിപ്പെട്ടു, നമുക്കത് മനസ്സിലായിരിക്കുകയാണ്. എവിടെ ഭുജം നമുക്ക് വെളിപ്പെട്ടു? അവിടെ വീണ്ടും കർത്താവിനെ വരച്ചു കാണിക്കുമ്പോൾ ദാസനായിട്ട് അവർ വരച്ചു കാണിക്കുന്നതായിട്ട് കാണും. നമുക്ക് രണ്ടാമത് അതിൻ്റെ യാഗമർപ്പിക്കുന്ന വിധം ഞാനിപ്പോൾ എടുക്കുന്നില്ല. രണ്ടാമത് നമ്മൾ 10 വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ ചെമ്മരിയാടോ കോലാടായിട്ടോ കർത്താവിനെ അർപ്പിക്കും. യേശു ക്രിസ്തുവിനെ ഏറ്റവും അധികം വചനത്തിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞാടായിട്ടാണ്, ആടായിട്ടാണ്. ഒരുപാട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ കാഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാട്, ആരാധനയുടെ മധ്യസ്ഥാനം അറുക്കപ്പെട്ട കുഞ്ഞാട്. യെശയ്യാവിലൊക്കെ പറയുന്നുണ്ട് ഈ അർഹപ്പെട്ട കുഞ്ഞാട്. ഒത്തിരി ഒത്തിരി കാര്യമുണ്ട്. രോമൻ കത്തിക്ക് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആട്, ഒരുപാട് ഒരു ദീർഘമായ പഠനം കർത്താവിനെ ഈ ആടെന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാൻ കഴിയും. പക്ഷെ എന്താണ് ഈ ആടിൽ നിന്ന്, നമ്മളിപ്പം വിചാരിച്ചു കാളയിൽ നിന്ന് ഒരു ദാസനെന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ആടിൽ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത്? കർത്താവിൻ്റെ ക്യാരക്ടറിൻ്റെ വേറെ ഒരു ഭാഗമാണ്. എന്താണത്? ഇറ്റ് ഷോസ് ഇസ് മീക്ക്നെസ്. ആട് ഒരിക്കലും എതിർക്കുന്ന ഒരു മൃഗമല്ലേ. നമ്മൾ വായിക്കുന്നതാണ് അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമൻ കത്രിക മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ. ആടിനെ ഒന്ന് നോക്കി, അതിനെക്കുറിച്ച് പറയുന്നത് ഈ രോമൻ കത്രിക്കുന്ന ആടെന്ന് പറയുമ്പോൾ അതിനകത്ത് അല്പം കൂടെ അർത്ഥമുണ്ടെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഈ രോമങ്ങൾ ആ തണുപ്പ് സമയത്ത് വളരെ വളർന്ന് അതിന് ആ കമ്പിളി പകർപ്പ് പോലെ അതിൻ്റെ ശരീരത്തെ സൂക്ഷിക്കുക. എന്നാൽ അത് ചൂട് സമയമാകുമ്പോഴത്തേക്ക്, സമ്മർ ആകുമ്പോഴത്തേക്ക് ഈ കമ്പിളി പോലിരിക്കുന്ന രോമം അതിന് അല്പ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിക്കുന്നവരുടെ മുന്നിൽ അത് നിന്നു കൊടുക്കുമ്പോൾ അത് അനങ്ങാതെ നിൽക്കുമെന്ന് അത് കണ്ടിച്ചു മാറ്റാൻ കർത്താവ് അതുപോലെ സൗമ്യനായി അവിടെ നിന്നെന്നാണ്. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആട് അതിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതൊന്നും തിരിച്ചൊന്നും ചെയ്യുന്നില്ല, അതിനൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ മീക്നെസ് ഇവിടെ വരച്ച് കാണിക്കുകയാണ്. 10:11:25 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഫോർ ഐ ആം മീക്ക് ആൻഡ് ലോലി ഇൻ ഹാർട്ട്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇതിനകത്ത് തോന്നിയത് 22:22 ഇസഹാക്കിൻ്റെ ചിത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസഹാക്ക് ആരാണ്? യൗവനയുക്തനാണ്. നമ്മൾ ഓർക്കുന്ന പോലെ കൊച്ചി ചെറുക്കണമെന്നുമല്ല, യൗവനയുക്തനാണ്. ദാസന്മാർ ചുമന്നുകൊണ്ട് വന്ന വിറകെടുത്ത് ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചപ്പോൾ ആ ചുമലിൽ ആ വിറക് കെട്ട് മുഴുവൻ എടുത്തുകൊണ്ട് ഇസഹാക്ക് മല കയറിപ്പോയ നല്ല ദൃഢഗാത്രനായ ഒരു യൗവനക്കാരനാണ്. അവൻ്റെ അപ്പന് യാഗപീഠമൊക്കെ ഉണ്ടാക്കി. ഈ ഇസഹാക്കിനെ പിടിച്ച് കെട്ടാൻ തുടങ്ങുക. ഇസഹാക്കിന് മനസ്സിലായി എന്നെ അറക്കാൻ പോവുകയാണ്. ആട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ യാഗമൃഗം ഇവിടെ, അത് ദൈവം കരുതിക്കൊള്ളും. ഇസഹാക്കിന് കാര്യങ്ങൾ മനസ്സിലായി, എൻ്റെ അപ്പൻ എന്നെ കൊല്ലാൻ പോവുകയാണ്. ഈ വൃദ്ധനായ എബ്രഹാമിനെ ഒരു കരം കൊണ്ട് ഇസഹാക്കിനെ തള്ളിക്കളയാമായിരുന്നു, പക്ഷെ ഇസഹാക്ക് അനങ്ങിയില്ലേ. അവൻ്റെ അപ്പൻ്റെ മുന്നിൽ കെട്ടപ്പെടുവാൻ അവൻ നിന്നുകൊടുത്തു. യാഗമായി തീരുവാൻ ആ ബലിപീഠത്തിൽ അവൻ കിടന്നുകൊടുത്തു. ഇസഹാക്ക് മറുത്തു നിന്നില്ലേ. ആ ദൈവത്തിൻ്റെ പുത്രൻ, പിതാവിനോട് സമത്വമുള്ളവർ, അവൻ്റെ ശക്തിക്ക് ഒട്ടും കുറവന്നിട്ടില്ല, ഒന്നും കുറവന്നിട്ടില്ല. പക്ഷെങ്കിൽ അവൻ അറുക്കപ്പെടുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇസഹാക്കിൽ വാസ്തുവിൽ നമ്മൾ ആ ചിത്രം കാണുന്നുണ്ട്. അത് സമ്പൂർണമായ മഹത്വപൂർണമായൊരു ചിത്രം. മൂന്നാമത് നമ്മൾ ഇനിയും കാണാതെ, പക്ഷികളുടെ കൂട്ടത്തിൽ അർപ്പിക്കുവാൻ ആകെ അനുവദിക്കപ്പെട്ടത് പ്രാക്കളോ കുറുപ്രാക്കളോ ആണ്. പ്രാവിൻ കുഞ്ഞുങ്ങളോ, പ്രാവിൻ കുഞ്ഞുങ്ങളോ കുറുപ്രാക്കളോ, ടർട്ടിൽഡോ ഓർ പിജിയൻസ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്കറിയാം, പ്രാവ് നിഷ്കളങ്കതയുടെ ചിത്രമാണ്. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, അമ്മിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരും. നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. കാള ഒരു ദാസന്റെ പ്രതീകമാണ്. ആട് സൗമ്യതയുടെ പ്രതീകമാണ്. ഈ പ്രാക്കള് നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. നമുക്ക് ലോക സംബന്ധമായിട്ട് ലോകത്തിലുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി, സമാധാനത്തിന്റെ സിമ്പിളായിട്ട് ലോകം തിരഞ്ഞെടുത്തത് പ്രാവിനെയല്ലേ? യെസ്, പീസിന്റെ സിമ്പിൾ പ്രാവാണ്. പ്രാവ് എന്തുകൊണ്ടാ സമാധാനത്തിന്റെ സിമ്പിളായിട്ട് പ്രാവിനെ എടുത്തതെന്നറിയാമോ? ഈ പ്രാവിനെ മറ്റു പക്ഷികൾ വന്ന് കൊത്തിയാൽ അത് തിരിച്ചു കൊത്തത്തില്ലേ? അതുകൊണ്ടാണ് പ്രാവ് പറന്നു പോവുകയുള്ളു, അത് തിരിച്ചു കൊത്തില്ല. കാക്കയവല്ലോ ഒന്ന് കൊത്തി വയ്ക്കും, വിവരം അറിയാം. വേറെ പക്ഷികള് അത് കൂട്ടത്തോട് വന്ന് തിരിച്ചു കൊത്തും, പ്രാക്കൾ തിരിച്ചു കൊത്തില്ലേ? അത് സമാധാനത്തിന്റെ സിമ്പിളാണ്. മാത്രമല്ല ഈ പ്രാവിനെ കുറിച്ച് ഒത്തിരി പഠനമുണ്ട്. പ്രാക്കളെ ശ്രദ്ധിച്ച് നോക്കി, അത് ഈ കാക്ക ചേർന്ന പോലെ പോയി ചെളിയൊന്ന് അളിഞ്ഞതൊന്നും പോയി ചകഞ്ഞു തിന്നുന്ന ഒരു ഒരു പക്ഷിയല്ല. അതിനെ കാണണമെങ്കിൽ ഈ കൊയ്ത വയലിലൊക്കെ കാണാം, അല്ലെങ്കിൽ വെള്ളച്ചാട്ടമുള്ളിടത്തൊക്കെ കാണാം, നീരോട്ടമുള്ളിടത്ത്. അത് ശുദ്ധിയുള്ള സ്ഥലത്ത് വസിക്കുന്ന ഒരു പക്ഷിയാണ്. അതൊരു പ്രത്യേക പക്ഷിയാണ്. അതിന് ഇണയോട് വളരെ പ്രതിബദ്ധതയുള്ളൊരു പക്ഷിയാണ് ഈ പ്രാവ്. ഞാൻ ബീഹാറിലെ ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ കർത്തദാസൻ്റെ വീടിൻ്റെ മക്കളെ വളർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം മിറ്റത്തിരുന്ന് ഈ പ്രാക്കളെ ഇങ്ങനെ, വെള്ളപ്രാക്കളാണ് എനിക്ക് ഒത്തിരി ഉള്ളത്, ഞങ്ങൾ ഈ പ്രാവിനെ ശ്രദ്ധിച്ചപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, രാജുവിന് അറിയാമോ ഈ പ്രാവിൻ്റെ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാക്കൾ എപ്പോഴും ഇണയായിട്ടേ ഇരിക്കത്തുള്ളൂ, പേസായിട്ട്, എപ്പോഴും അത് പേസായിട്ടേ ഇരിക്കത്തുള്ളൂ. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഏതെങ്കിലും ഒരു പേര് ചത്തു നീട അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്കേ ഇരിക്കുള്ളൂ, വേറെ ഒരു പക്ഷിയുടെ അടുക്കൽ അത് ഇണയേറാൻ പോകില്ല. അപ്പോൾ പ്രാവിനെ അതിൻ്റെ ഇണയോടുള്ള സ്നേഹം അത് വളരെ പ്രകടമാണ്. അത് അതിൻ്റെ ഇണയോട് വളരെ പ്രതിബദ്ധതയുള്ളൊരു പക്ഷിയാണ്, വളരെ ശുദ്ധിയുള്ളൊരു പക്ഷിയാണ്, തിരിച്ചു കൊത്താത്തൊരു പക്ഷിയാണ്. ഒന്ന് നോക്കിയേ, കർത്താവിനെ കുറിച്ച് വരച്ച് കാണിക്കുമ്പോൾ ഈ പക്ഷികളുടെ കൂട്ടത്തിൽ മയിലുണ്ട്, മനോഹരമായി മയിലും ഒക്കെ ഉണ്ട്. പക്ഷേ മയിലിനെ ഒന്നും കർത്താവിനെ വരച്ച് കാണിക്കാനായിട്ട് എടുത്തില്ല, ഈ പ്രാവിനെ മാത്രം എടുത്തു. നിഷ്കളങ്കതയുടെ പ്രതീകമായി ആ പ്രാവിനെ എടുത്തു. നമുക്ക് അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, സാധുക്കളെ കരുതുന്ന ഒരു കഥ. കാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൽപ്പിക്കാമായിരുന്നു, സാധുക്കളോടുള്ള ദൈവത്തിൻ്റെ ചിന്ത. നിവൃത്തിയില്ലാത്തവർ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്, അറിയാമോ? അത് യാഗത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം. നമ്മൾ Luke 2:22-24 വത്തിലെ ഒന്നൊന്ന് വേണം നോക്കിയേക്കാം. വീണ്ടും അത് കർത്താവിനെ കുറിച്ച് തന്നെയുള്ളൊരു പഠനമാണ് Luke 2. എന്നിട്ട് ഇയാളെ പുസ്തകത്തിൽ നിന്ന് കാണിക്കാം. Luke 2
ഇരുപത്തിരണ്ടോട്ടുള്ള വാക്യം.
കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ മറിയ ആ ശുദ്ധീകരണ സമയം കർത്താവിനെ കൊണ്ട് ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ കയ്യിലുള്ളത് എന്താ? രണ്ട് കുറുപ്രാക്കളാണ്. കാരണം എന്നാണെന്നറിയാമോ? ലേവ്യപുസ്തകം 12:12. ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവിടെ അർപ്പിക്കേണ്ടത് ആട്ടിൻകുട്ടിയാണ്, ആട്ടിൻകുട്ടിയാണ്. അതിൻ്റെ 8-ാം വാക്യം, ആട്ടിൻകുട്ടിക്ക് അവരുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവൻ കുഞ്ഞിനെയോ, ഒന്നിനെ ഹോമയാകും മറ്റതിനെ പാപയാകുമായിട്ടും കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാൻ നല്ല അവൾ ശുദ്ധിയുള്ളവാകും. ഒരാൺകുട്ടി പ്രസവിച്ചാൽ അവളുടെ ശുദ്ധീകരണത്തിന് കൂടെ വായിക്കുന്ന ആട്ടിൻകുട്ടിയാണ്. എന്നാൽ എടുത്തു പറഞ്ഞു, ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ രണ്ട് കുറുപ്രാക്കനെ കൊണ്ടുവരാം. നമ്മുടെ കർത്താവ് അപ്പൊ ജനിച്ച കുടുംബം ഒന്ന് ചിന്തിച്ചേ, ഒരു ദരിദ്ര കുടുംബത്തിലാണ്. അവളുടെ ശുദ്ധീകരണ സമയം ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോകാൻ അവൾക്ക് വകയില്ല എന്നുകൊണ്ടാണ് അവൾ രണ്ട് കുറുപ്രാവിനെ കൊണ്ട് കടന്നു പോകുന്നത്. നമ്മളതാണ് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത്, പരമപനൻ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ. അവനൊരു ധനിക കുടുംബത്തിലല്ല, ഒരു കൊട്ടാരത്തിലല്ല ജനിച്ചത്. അവനേഷിച്ചതൊക്കെ ഒരു കൊട്ടാരത്തിലാണ്, പക്ഷെ അവൻ ജനിച്ചത് ഒരു മറിയയുടെ ഭവനത്തിൽ, ഒരു തച്ചൻ്റെ വീട്ടിൽ ഒരു ദരിദ്രനായി അവൻ ജനിച്ചു. ആ പ്രാവിൻ്റെ പഠനത്തിൽ അത് നമുക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പഠനം അങ്ങ് നിർത്തുകയാണ്. കർത്താവിനെ വെച്ചാൽ ഹോമിയാഗത്തിൻ്റെ പഠനം അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഈ മൂന്ന് കാര്യം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അരൂപരാകാൻ. നമ്മുടെ കർത്താവിനെ പിതാവ് വരച്ചു തന്നു, അവൻ അവൻ്റെ ദാസനാണ്. അരകെട്ടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ഒരു ദാസനായിട്ട് കർത്താവിനെ കാണുന്നു. നമ്മെ അവൻ്റെ കൂട്ട് അവനെ പോലെ ആക്കി തീർക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ അദിവ്യ സ്വഭാവം ഉൾക്കൊള്ളുവാൻ മനസ്സുണ്ടാകണം. രണ്ട്, പിതാവ് പുത്രനെ വരച്ചു കാണിച്ചു. ഒരാട് അവൻ്റെ സൗമ്യത. കർത്താവ് നമ്മോട് പറഞ്ഞു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ സൗമ്യന്മാരായിരിക്കണം. മൂന്ന്, പ്രാവിനെ പോലെ നിഷ്കളങ്കത. യോഹന്നാൻ 1:47 നഥനയിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രേലിയൻ, അവനിൽ കപടമില്ലേ. ഇനും ദർ ഇസ് നോ ബെയ്റ്റ്. അവനിൽ കപടമില്ലേ, സാക്ഷാൽ ഇസ്രേലിയൻ. കപടമില്ലാത്ത നഥനയിലിനെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ കർത്താവിൽ കാപഠ്യമില്ലായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അവൻ സൗമ്യനായിരുന്നു, അവൻ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഈ കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് ഭാഗ്യം നൽകി. എന്നാൽ നമ്മൾ അവൻ്റെ മഹത്വം കൂടുതൽ മനസ്സിലാകും തോറും അവൻ്റെ രൂപത്തോട് നമ്മൾ അനുരൂപരാകുകയാണ്. ഇന്ന് നമുക്ക് ആ യാഗത്തിൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ഒരു ചെറിയ അളവ് മനസ്സിലാക്കാനിടയായി. നമ്മളവനെ പഠിക്കും തോറും, ശ്രദ്ധിക്കും തോറും നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയും കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന നമ്മൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഒരേ ജമയ ലോകത്തിലുള്ളൂ. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മഹത്വപൂർണമായ ആരാധന കഴിക്കുന്നവരും ആയിത്തീരുവാൻ കർത്താവ് നമ്മളെ ഈ പഠനം മൂലം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ ദൈവസന്നിൽ പകർന്ന് ഈ കർത്താവ് പിതാവിനെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണെന്നുള്ളത് നമുക്ക് ഓർക്കുകയും ഈ ദൈവത്തോട് നന്ദിയുള്ളവരായി അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രസാദകരമായി അവനെ ആരാധിച്ചും സേവിച്ചും ജീവിപ്പാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. സ്വർഗപിതാവേ, ഞങ്ങൾ ഈ സന്ധ്യയിൽ നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ നീ എത്രയോ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നിൻ്റെ പുത്രൻ്റെ മഹത്വം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. പിതാവെ, ഞങ്ങൾ ഓർത്തതുപോലെ അവിടുന്ന് എന്ത് സാക്ഷോ, അവിടുത്തെ ഉള്ളം എന്തിൽ പ്രമോദം കണ്ടോ, ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾക്കും ആ പ്രമോദം കണ്ടെത്തുവാൻ സഹായിച്ചനാ സ്തോത്രം. അവിടുന്ന് അവിടുത്തെ പുത്രൻ്റെ ജീവിതം അവിടുത്തെ ആഹാരമായി പഴയ നിയമയാഗത്തിൽ കൂടെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ആത്മീയാഹാരം അവനാണ്. അവനെ ഭക്ഷിച്ചെങ്കിലേ ഞങ്ങൾക്ക് ജീവിപ്പാൻ കഴിയുള്ളൂ. പിതാവേ, നീ പ്രമോദിച്ചത് നിനക്ക് പ്രസാദമായത് ഞങ്ങളുടെ പ്രമോദവും ആഹാരമായി തീർന്നതിനാണ് സ്തോത്രം. ലോകത്തിൻ്റെ മനുഷ്യൻ വിലയില്ലാത്ത ചപ്പും ചവറും ഭക്ഷിക്കുമ്പോൾ സ്വർഗീയ ഭോജനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പിതാവേ. നീ ആഗ്രഹിക്കുന്ന വാസ്തവമായ ഒരു ആരാധന ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് നിൻ്റെ പുത്രനിലൂടെ നിനക്ക് അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവനെ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരണം. അവനെത്ര ശ്രേഷ്ഠനാണ്. നിന്നെ നിന്റെ ഇഷ്ടം ചെയ്യുന്നത് ആഹാരമാക്കി തീർന്ന സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ദാസനായി അവനെ ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ കണ്ടു. അതോർത്തു സ്തോത്രം. ഞങ്ങളോടും അവിടുന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ അര കെട്ടുവാൻ. ഞങ്ങളൊക്കെ എത്ര കുറവുള്ളവരാണ്. ഞങ്ങളെ ലോകത്തിൽ എത്രയോ മാന്യതയൊക്കെ അന്വേഷിക്കുന്നവരാണ്. മറ്റുള്ളവരെ സേവിപ്പാൻ ഞങ്ങൾ പലപ്പോഴും മടിയുള്ളവരാണ്. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന മഹത്വം
നീ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠത ഞങ്ങളിൽ നിന്ന് ഉളവാകുക. നീ ഞങ്ങളെ അനുവദിക്കണം കർത്താവേ. നിന്റെ പുത്രന്റെ സൗമ്യ ഞങ്ങൾ കൂടുതൽ പഠിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിളങ്ങുവാനിടയാക്കണമെന്ന് പ്രാർത്ഥി. അവൻ്റെ നിഷ്കളങ്കത ഞങ്ങൾ കാണും തോറും ഞങ്ങളും കാപട്യമില്ലാത്തവരായി നിഷ്കളങ്കരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് സന്ധ്യയിൽ ഞങ്ങളെ അനുവദിച്ച ഞങ്ങൾക്ക് അനുവദിച്ചെന്ന സമയത്തിനായി സ്തോത്രം. നിന്റെ വലിയേറിയ വചനത്തിനായി സ്തോത്രം. പിതാവെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായും സ്തോത്രം. കൂടുതലായി ഈ ഭക്ഷണം അവരാത്മീയ ഭോജനങ്ങളെ ധ്യാനിച്ച് പഠിച്ച് അവരുടെ ജീവിതം ധന്യമാകുവാൻ ഞങ്ങൾ നിന്നെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ അനുവദിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടുത്തേക്ക് തരുന്നു. ക്ഷേമത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെ എത്തിക്കണം. മഹത്വം മാനം അങ്ങേക്കിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ